Well, we better live, huh?
You sure have. If it's good enough for you all, it's good enough for us.
And if they're present, I think they're going to do
something. Wow, that's cute.
Give it to Lugo.
Here, Brother Lugo, you get to pick it, Brother Brown.
Just a little gift, Brother Brown. The children saved their pennies and nickels and
thank
early
you,
bought a prize.
Thank you, my little brother. Thank you, children. Sure, thank you very, very much. And God bless you. You know, Jesus said, in so much as you give unto the least of these, you have done it to me.
Amen.
You're the man and woman of tomorrow. If there is a tomorrow, you will be there.
Amen.
God's depending on. Thank you very much. Should I open
it? Yeah. I think you're here. I'm finishing mine, huh?
That's the prettiest, kind of hardest of all my people. Grandfather has to get his right. Mm-hmm. Faith and the dream is not just nothing coming. Isn't that beautiful? Beautiful. I think it is. Dear brother, then, I call you a friend. We're hoping you'll be blessed with all the things you found in love and all that happened. My dear Lord Jesus, Christ bless you. Well, that's really cute. Thank you, Lord. Each and every one of you. That's really nice.
Brother Bram, I believe you agree we got a good Sunday school teacher.
You sure have. Oh, this is so done up so nice, I hate to undo it. I bet one of the mommies did this one. Is that right?
Don't be so slow.
Huh?
You don't have to be so slow.
Well, I have to. It won't jump out.
No.
Oh, my.
Isn't that beautiful?
Oh. Oh, that's really cool. Little gold there. We'll go to wonder which family he belongs to. He pushes from every picture. I'm going to show you this.
Oh, yeah.
My children, that's the Hornet plane. And I'll take this and hang it in our new home. And I suppose as long as we have a home, we'll have this in memory of this little Sunday school here at Prescott. I give thanks to God. Give thanks unto the Lord for everything. I give thanks unto God for such fine little boys and girls as you all are. Just to think of me in this time. God bless all of you. Thanks a lot, dear. Really do. Inspiration, that is what we want, something like that to happen.
And now, I believe
the young girls are going to give us a song or two, and the Brother Bram will take them. This is a song that the young ladies are going to dedicate to you, Brother Bram. Mary Frances is our director, singer. But I often feel sorry for her. She never knows what we're going to do until the last minute.
That's much better.
And Jesus was.
Before we turned over to Brother Brown.
Oh, I love him.
Oh,
I adore him. Isn't that how you feel?
I adore him.
My God and Savior.
വിശ്വാസമർപ്പിക്കുക മാത്രം സകലതും സാധ്യമാണ്. വിശ്വാസമർപ്പിക്കൂ, വിശ്വസിക്കുക മാത്രം ചെയ്യൂ. സകലതും സാധ്യമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യൂ. അതെല്ലാം കഴിഞ്ഞും ഇപ്പോൾ എനിക്ക് 4 മണിക്കൂർ പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കൊച്ചു പെൺകുട്ടികളായ നിങ്ങൾക്ക്, ചെറിയ പെൺകുട്ടികൾക്കും ചെറിയ ആൺകുട്ടികൾക്കും ഇത്രയും നന്നായി പാടാൻ കഴിയുന്നതിൽ ഒരത്ഭുതവുമില്ല. നിങ്ങളുടെ മൂത്ത സഹോദരിമാരും നിങ്ങളുടെ അമ്മമാരും വളരെ നല്ല പാട്ടുകാരായിട്ട് അവരെങ്ങനെയാണ് പാടുന്നതെന്ന് കേൾക്കുന്നതിനാലാണ് അത് വളരെ മനോഹരമായിരിക്കുന്നു. ആ പാട്ട് നയിച്ച ഈ ചെറിയ പെൺകുട്ടിയാരാണ്. എതിർവശത്ത് നിന്ന് വരുമ്പോൾ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടിയ ചെറിയ പെൺകുട്ടിയല്ലേ? വളരെ നല്ല ശബ്ദമുണ്ടെന്ന് തീർച്ച നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നന്നായി പാട്ടുപാടി കേൾക്കുന്നത് ഇവിടെയാണ് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ നേരത്തും നിങ്ങൾ എല്ലാവരും നിരന്തരമായി അഭ്യസിക്കാറുണ്ടോ? കൊള്ളാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നല്ല പാട്ടുപാടുന്നതിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് തീർച്ചയാണ്. നല്ല പാട്ട് പാടുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ വാസ്തവമായി നല്ല പാട്ട് പാടുന്നത് ഇഷ്ടപ്പെടുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ പാടുന്നിടത്തേക്ക് കടന്നുകൊണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒരിക്കലും പാട്ട് കേട്ട് തൃപ്തി അടഞ്ഞിട്ടില്ല. പാടുന്നതിനാൽ ധൈര്യം കിട്ടുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കതറിയാമോ? അതറിയില്ലേ? പടയാളികൾ അവർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവർ എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? അവർ വാദ്യം വായിക്കുകയും പിന്നെ പാടുകയും ചെയ്യുന്നു. ആ കാര്യങ്ങൾ അവർക്ക് ധൈര്യം പകരുന്നു. നാം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നമ്മൾ പാടുന്നു. മാത്രമല്ല, അത് നമ്മെ മുന്നോട്ട് പോകാൻ ധൈര്യവും തരുന്നു. ഈ നല്ല ഗിഫ്റ്റിനായി ചെറിയ വ്യക്തികളായ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത് ശ്രീമതി ബ്രൺഹാം, റെബേക്കയ്ക്കും ജോസഫിനും സാറയ്ക്കും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഞങ്ങൾ നിങ്ങൾക്ക് വളരെ നന്ദി പറയുന്നു. വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ചെറിയ നാണയങ്ങളെ കൂട്ടിവെച്ചതാണ്. വേണ്ട, ഞാനിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ കൊച്ചുകുട്ടികളോട് എങ്ങനെ പറയും? അത് പറയുന്നത് കഠിനമാണ്. എനിക്കത് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാനത് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ഞാൻ അവിടേക്ക് നോക്കുമ്പോൾ അവർ ഈ കാർഡിന് ഒരു $10 ബില്ലെങ്കിലും വാങ്ങിയിട്ടുണ്ടാകും. ഞാൻ വിചാരിച്ചു അത് ഞാൻ വാങ്ങേണ്ടതല്ലേ. ഞാൻ ചിന്തിച്ചു എനിക്കത് എങ്ങനെ ചെയ്യാനാകും. എന്നാൽ ഞാനൊരു ചെറിയ കഥ ഓർത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിട്ട് അവൾക്ക് ഒരു കൂട്ടം കുട്ടികളുണ്ടായിരുന്നു. ചിലപ്പോൾ അവളുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ പപ്പ പോയി കഴിഞ്ഞിട്ടുണ്ടാകാം. അവളുടെ പക്കൽ 2 വെള്ളിക്കാശുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ അവൾ തെരുവിലൂടെ വരികയായിരുന്നു. അത് 10 കാശായിരുന്നു. നിങ്ങൾ എല്ലാവരും നിക്ഷേപിച്ചതുപോലെ ചെറുനാണയങ്ങൾ അവൾ അതിനെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലിട്ടു. യേശു അവിടെ നിന്നുകൊണ്ട് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാനാണ് അവിടെ നിന്നിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ആശ്ചര്യപ്പെട്ടു. ഒരുപക്ഷെ ഞാൻ ഓടി ചെന്നിട്ട് പറയും, അരുതരുത് സഹോദരി, അത് ചെയ്യരുത്. വാസ്തവമായും ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇത് നിന്റെ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. കാണുന്നോ, ഇപ്പോൾ അത് ചെയ്യാനായി ഞാൻ അവളെ അനുവദിക്കില്ല. എന്നാൽ യേശു അത് ചെയ്യാൻ അവളെ അനുവദിച്ചു. നോക്കൂ, അത് ചെയ്യാൻ അവൻ അവളെ അനുവദിച്ചെന്തുകൊണ്ടാണ്? കൈപ്പറ്റുന്നതിനേക്കാൾ അധികം നല്ലത് കൊടുക്കുന്നതാണ് എന്നവൻ അറിഞ്ഞിരുന്നു. അവൾക്ക് വേണ്ടി അവൻ എന്തു ചെയ്തിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് എന്റെ മുഴുവൃദയത്താലും ഈ കൊച്ചുകുട്ടികൾക്ക് നന്ദി പറയുന്നു. സഹോദരൻ ലിയോയ്ക്കും ജനയ്ക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നല്ല സമയത്തിന്റെ കൂട്ടായ്മയ്ക്കായി ഞാൻ നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെനിക്ക് വാസ്തവമായും 3 ആരാധനയായിരുന്നു. ഒരു വിധത്തിലെ മറ്റൊരു വിധത്തിലോ ഞാൻ തന്നെത്താൻ കാടുകളിൽ വേട്ടയാടുകയാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. എനിക്ക് നിങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കാനുള്ള അവസരം ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ലഭിച്ചിരുന്നു. ഞാൻ എവിടെയെല്ലാം നടന്നു ചെന്നിട്ടുണ്ടോ ഒരിടത്തും ഞാൻ അതിനെ വില്ലേജ് എന്ന് വിളിക്കും. കണ്ടിട്ടുള്ളതിൽ വെച്ച് അത്രയും വൃത്തിയും സുവിശേഷത്തിനും ക്രിസ്തുവിനും ഇത്രയേറെ ബഹുമാനവും കൊടുക്കുന്ന ശുചിത്വമുള്ള വീടുകളും ജനങ്ങളും ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. വാസ്തവമായും നിങ്ങൾ ശരിയായ പാതയിൽ ആരംഭിച്ച് ശരിയായി പൊയ്ക്കൊണ്ടിരിക്കുകയും ദൈവം നിങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങളിൽപ്പെട്ട ചിലരെ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സഹോദരികളെ കണ്ടിരുന്നു. എനിക്കവരെ അറിയുക പോലുമില്ലായിരുന്നു. എന്തെന്നാൽ അവരുടെ ശിരോവസ്ത്രത്തിനിടയിലൂടെ കണ്ണുകളും മൂക്കും മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സഹോദരൻ ലിയോയുടെയും ജനയുടെയും ദാക്ഷിണത്യാൽ നിങ്ങളുടെ വീടുകൾ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞതിലും നാളേക്ക് ഒരു കാലം അവശേഷിക്കുന്നു എങ്കിൽ ആ കാലത്തിലെ പ്രവാചകന്മാരും പ്രവാചികളുമായി തീരാനുള്ള കൊച്ചുകുട്ടികളുടെ കൈപിടിച്ച് കുരുക്കുവാനും എനിക്ക് നിങ്ങൾ അധികം നന്നായി മനസ്സിലാക്കാനും കഴിഞ്ഞു എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. യേശു ഈ ചെറിയ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങൾക്കറിയാം. അവനത് ചെയ്തിരുന്നു എന്ന് നിങ്ങളറിയുന്നു. ഒരു സമയം മോശ എന്ന പേരോടുകൂടിയ ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടായിരുന്നു. നാം അവനെക്കുറിച്ച് അല്പം സ്വല്പം സംസാരിക്കാൻ പോവുകയാണ്. മാത്രമല്ല, അവൻ ഒരു വളരെ നല്ലവനായ ഒരു നല്ല ആൺകുട്ടിയാകാനായി അവൻ എന്താണ് സഹായിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവനെ വളർത്താനായി അവനൊരു നല്ല മാതാവുണ്ടായിരുന്നു. നോക്കൂ, അതാണ് ആ കാര്യം. അവൾ അവനെ കർത്താവിനെ കുറിച്ച് പഠിപ്പിച്ചു. ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളുമായ നിങ്ങളെയും വളർത്താൻ അതേവിധത്തിൽ അമ്മമാരെ കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരെ നിങ്ങൾ കിട്ടുമെങ്കിൽ അവരെ കേൾക്കുക. എന്താണ് നിങ്ങൾക്കറിയാമോ ബൈബിളിലെ ആദ്യത്തെ കൽപ്പന? വാഗ്ദത്തത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന എന്താണ് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ ഈ കൽപ്പനകളെ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കല്പം പ്രയാസമേറിയ കാര്യമായിരിക്കാം. ആദ്യത്തെ കൽപ്പന ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്നതാണ്. എന്നാൽ മഹത്തായ കൽപ്പനയോ വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയോ? നോക്കൂ, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കതറിയാമോ? നോക്കൂ, അവൻ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ. നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സുള്ളവരാകുവാനും നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളെ കേൾക്കുകയും നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുവൻ. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമിമേൽ അവനെ സേവിക്കാനായി അത് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകും. നമുക്ക് ശേഷം നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ വരാനുള്ള ആ ദിവസത്തിലെ ഒരു കൂട്ടം പ്രാസംഗികരിലേക്കും പാട്ടുകാരിലേക്കും സുവിശേഷകന്മാരിലേക്കുമാണ് ഇന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാശിക്കുന്നു. ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ദയയാൽ ഒരു മനുഷ്യനെ കൊന്നുകളയുന്നു. എനിക്ക് ഇനിയും കഴിക്കാൻ കഴിയാത്ത വിധം ഞാൻ കഴിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ എന്നെ ഒരിക്കലും സേവിച്ചിട്ടില്ല. ഞാനൊരു ദൂതനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു എങ്കിൽ എന്നെ ഇതിലെ നന്നായിട്ട് സേവിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് പറയാനാകുന്ന ഏക കാര്യമേ ഉള്ളൂ, നന്ദി. നിങ്ങൾ അവിടെ ട്യൂസണിലേക്ക് വന്നാൽ ഇത്രയും നന്നായി എനിക്ക് നിങ്ങളെ സേവിക്കാനായി എന്ന് വന്നേക്കില്ല. എന്നാൽ അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കത് ചെയ്യാനുള്ള രീതികളും അറിയില്ല. എന്നാൽ എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നന്നായി ചെയ്യും. കടന്നുവരൂ. സഹോദരനും സഹോദരി ഷാൻസിനും അവർക്ക് ഞങ്ങൾ തീർച്ചയായും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ നേരം എനിക്ക് നിങ്ങളുടെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ മകളെയും മകനെയും കണ്ടുമുട്ടാനുള്ള അവസരം ലഭിച്ചു. മാത്രമല്ല ആരാധനയ്ക്കായി അവന്റെ വീട് ഞങ്ങൾക്ക് തുറന്നരികയും ചെയ്തു. ബൈബിൾ എഴുതപ്പെട്ട നാളുകളിൽ അത്തരത്തിലെ കാര്യങ്ങൾ നടന്നിരുന്നതായി നിങ്ങൾ അറിയുന്നു. ആ സുവിശേഷം ഇത് നിസ്സാരമായി പോയി എന്ന് നിങ്ങൾ കേട്ടേക്കാം. അത് അങ്ങനെ അല്ലായിരുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്ന് ആയിരിക്കുന്ന അതേ ദൈവം തന്നെ അത് തന്നെയാണ് അന്നും അവരുടെ ദൈവമായിരുന്നത്. ഓർക്കുക, അനേക വർഷങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എങ്കിൽ അവർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കി പറയും, അന്ന് അവിടെ പ്രെസ്കോട്ടിന്റെ ആ ദിവസങ്ങളിൽ ഞാനുണ്ടായിരുന്നു എങ്കിൽ, ഞാനപ്പോൾ ജീവിച്ചിരുന്നു എങ്കിൽ, കാണണോ, ഇന്ന് നാം ആ ദിവസത്തിലാണ് ജീവിക്കുന്നത്. കാണണോ, അതിനുശേഷം നമ്മൾ യാത്രയുടെ അവസാനത്തെത്തുമ്പോൾ അന്ന് ആ വലിയ ദിവസത്തിന്റെ പ്രതിഫലത്തിനായി നാം കാത്തിരിക്കും. ഇപ്പോൾ നാം ദൈവത്തിന്റെ വചനം തുറന്ന് വായിക്കാൻ പോകുകയാണ്. എന്നാൽ നാം അത് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒരു നിമിഷം നമുക്ക് അവനോട് സംസാരിക്കാം. പ്രിയ യേശുവേ, ഞങ്ങൾ ഇവിടെ ആയിരുന്നത് മുതൽ സഹോദരൻ മെഴ്സിയറും സഹോദരൻ ഗാർഡും ഈ എല്ലാ നല്ല ജനങ്ങളും അവരുടെ കൊച്ചുമക്കളും ഞങ്ങളോട് കാണിച്ച ദയയ്ക്ക് എങ്ങനെയാണ് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ദയ ഞങ്ങൾ പ്രതീക്ഷിച്ച മറ്റെന്തിനെങ്കിലും വളരെ മുകളിലാണ്. അവർ നല്ലവരും സ്നേഹമുള്ളവരുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു രാജകീയമായ വിധത്തിൽ സേവിക്കപ്പെടുമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല കർത്താവേ, ഈ കൂട്ടം ജനങ്ങളുടെ പാളയത്തിന്റെ നിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ഹൃദയത്തെ പരിശുദ്ധാത്മ നിറച്ച് അവർക്ക് നീ നിത്യജീവനെ നൽകണമേ. ഇന്നു ഞങ്ങൾ ആനന്ദിച്ചതുപോലെ അതിനൊരു അവസാനവുമില്ലാതിരുന്ന ഞങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത് കൂടി വരുവോളം ഈ വക കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ മഹത്വം അവന് കൊടുക്കുന്നു. ആ സമയം വരെയും കർത്താവെ അവനോടും അവന്റെ വചനത്തോടും വിശ്വസ്തതയുള്ളവരായിരിക്കട്ടെ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഇന്ന് രാവിലെ നേരം ഞാൻ നിങ്ങളെ വളരെ സമയം പിടിച്ചു വച്ചിരുന്നു. ഈ ഉച്ചനേരം ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന വിധത്തിൽ ഞാനതിനെ വളരെ വേഗത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ മാർക്കോസിൽ കാണപ്പെടുന്ന ഒരു വേദഭാഗം ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന്റെ 10-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിന്റെ ഒരു ഭാഗത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് ഇങ്ങനെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തെങ്കിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഞാൻ ഈ ചെറിയ സന്ദേശത്തെ എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ അനുഗമിക്കുക എന്നൊരു വിഷയമെടുത്ത്, അതല്ല, ഒരു വിഷയമെടുക്കാൻ ആഗ്രഹിക്കുന്നു. നേതൃത്വം, അനുഗമിക്കുക, നയിക്കാൻ ഒരാളുണ്ട്. നേതൃത്വം, എന്നെ അനുഗമിക്കുക. ചെറുപ്പക്കാരായ ജനങ്ങൾ അതോർത്തിരിക്കുക, ആരായാലും നയിക്കപ്പെട്ടാണ്. നമ്മളിൽ ആരായാലും ശരി ആദ്യ ചുവട് വയ്ക്കുക. നിങ്ങളുടെ ജൂനിയറും ചെറിയ പെൺകുട്ടികളും ആദ്യ ചുവടുകൾ വയ്ക്കുന്നത് അമ്മമാരായ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവർക്ക് അത് ഒരിക്കലും ഓർക്കാനാകില്ല. എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ ആദ്യ ചുവട് വയ്ക്കാനായി നയിച്ചു. ബില്ലി പോൾ അവന്റെ ആദ്യ ചുവട് വെച്ചത് ജോസഫും മറ്റുള്ളവരും അവരുടെ ആദ്യ ചുവടുകൾ വെച്ചത് ഞാൻ ഓർക്കുന്നു. സാധാരണ ഒരു അമ്മയാണ് ഒരു കുട്ടിയുടെ ആദ്യ ചുവടുകളെ വെപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഡാഡി ഉപജീവനത്തിനായി പുറത്ത് പണിയെടുക്കാൻ പോകുന്നേരം അവൾ തന്റെ വീട്ടിലായിരിക്കുന്നു. എന്നാൽ അത് അവർ അവരുടെ ആദ്യ ചുവടുകളെ വെക്കുന്നതാണ്. രാത്രിയാകുമ്പോൾ ആ പിതാവ് അവർ കടന്നു വരുന്നു. അവൻ എപ്പോഴും വിളിക്കും, ഓ ഡാഡ്. അവൾ പറയും, ജോണിക്കും മേരിക്കും ചെറിയ ആൺകുട്ടിയും പെൺകുട്ടികളുമാണ്, നടക്കാൻ കഴിയും, വന്നു നോക്കൂ. വെറും ഒരു ചുവട് മാത്രം. ഒരുപക്ഷെ അമ്മ പിടിച്ചിട്ടുണ്ടാകാം, അമ്മയുടെ വിരലുകൾ പിടിക്കണമാകാം. എന്നാൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കും, വശങ്ങളിലേക്ക് വീഴുന്നത് പോലെ തോന്നും, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരല്പം നിലത്തു വീണെന്നും വരും. അതിനാൽ ആദ്യ ചുവട് വെക്കേണ്ടതിന് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആദ്യ ചുവടുകളെ വെക്കുമ്പോൾ ആരോ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ചുവടും ആരോ നിങ്ങളെ നയിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്. നിങ്ങളെ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആദ്യ ചുവടുവയ്പിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ അവസാന ചുവടിലും ആരെങ്കിലും നിങ്ങളെ നയിക്കുന്നു. നമ്മൾ നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ആടുകളുമായി താരതമ്യം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഒരു ആടിന് സ്വയം അതിനെ നയിക്കാനാകില്ലെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ എവിടെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് വഴിതെറ്റിപ്പോകും. അവന് സ്വയം അവനെ നയിക്കാൻ കഴിയില്ല. അവനെ നയിക്കാനായി അവന് ആരെങ്കിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ചില നേരങ്ങളിൽ ഇടയനാണ് ആടുകളെ നയിക്കേണ്ട ചുമതലയുള്ളത്. ഇപ്പോൾ ഇത് പിന്നിൽ കർത്താവായ യേശുവിന്റെ നാളുകളിലായിരുന്നു ആടുകളെ നയിക്കുന്ന നല്ല ഇടയൻ അവനായിരുന്നു. എന്നാൽ ഇന്നോ നിങ്ങൾ നോക്കൂ, നാം ഇന്ന് സകലതും മാറ്റപ്പെട്ട് വൈകൃതമാക്കപ്പെട്ട മറ്റൊരു കാലത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ ചെമ്മരിയാടുകളെ നയിക്കുന്നത് ഏത് മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കോലാടിനാൽ. അവരെ ആ കോലാട് എങ്ങോട്ടാണ് നയിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നേരെ കശാപ്പുശാലയിലേക്ക്. അവർ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ചെറിയ ചെമ്മരിയാടുകൾക്ക് അറിയില്ല. അങ്ങനെ ആ കോലാടുകൾ ഒരു തൊഴുത്തിൽ കടന്നുകൂടി അവിടെ കശാപ്പുശാല വരെ പോകുകയും ഒരു നായകനെ പിന്തുടരാനല്ലാതെ ചെമ്മരിയാടിനെ മറ്റൊന്നും അറിയില്ല. അങ്ങനെ അത് അതിനെ ഈ കശാപ്പുശാലയിലേക്ക് നയിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷം ഈ കോലാട് പാതയിൽ നിന്നും ചാടിപ്പോകുകയും ചെമ്മരിയാട് അകത്തേക്ക് ചെന്ന് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ, ആ കോലാട് ഒരു തെറ്റായ നായകനാണ്. എന്നാൽ യേശു ആടുകളെ നയിക്കുന്ന ഈ നല്ല ഇടയൻ അവനവരെ കൈക്കുപിടിച്ച് ജീവങ്കിലേക്ക് നയിക്കുന്നു. നോക്കൂ, എന്നാൽ ആരെങ്കിലും ആ ചെമ്മരിയാടിനെ നയിക്കേണ്ടതുണ്ട്. ആദ്യത്തേത് അമ്മയുടെ ദയാലുത്വവും അത് കഴിഞ്ഞ് അപ്പന്റെ വാക്കും. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ആദ്യ ചുവടുകളെ വെപ്പിച്ച ശേഷം നാം എല്ലാവരും ജ്ഞാനമുണ്ടാകേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ അപ്പനിലേക്ക് നോക്കുന്നു. എന്നാൽ അവനാണ് വീട്ടിലെ തലവൻ. സാധാരണയവൻ അത്രയും മിടുക്കനാണ് എന്നതിലല്ല. എന്നാൽ അവൻ അവന്റെ വീട്ടിന്റെ നായകനായി ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അപ്പൻ എന്ന് പറയുന്നുവോ നാം പിൻപറ്റിയിരിക്കണം. ഇപ്പോൾ മകനെ, നിനക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നവൻ പറയുകയാണെങ്കിൽ നാം അവനെ കേൾക്കുന്നു. എന്തെന്നാൽ അത് വിവേകമാണ്. എന്നാൽ ശ്രദ്ധിക്കൂ, നോക്കൂ, അവൻ ധാരാളം പഠിച്ചിരിക്കുകയും അവൻ എന്ത് പഠിച്ചിരിക്കുന്നു എന്ന് കാണാനായി നാം അവനോട് ചോദിക്കുകയും വേണം. അങ്ങനെ അവൻ എന്താണോ പഠിച്ചിരിക്കുന്നത് അതിനാൽ അവനിൽ നിന്നും നമുക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും. അവൻ നമ്മോട് പറയും, ഇപ്പോൾ പോകുകയോ അത് ചെയ്യുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാനത് ചെയ്തു, ഞാൻ ചെയ്യരുത് എന്ന് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എന്നിട്ടും ഞാൻ അത് ചെയ്തു. അതിനാൽ ഇത് മോശമായ ചിലത് എനിക്ക് സംഭവിച്ചു. അതിനാൽ നോക്കൂ, നാം എല്ലാവരും പിന്നെ അവൻ ഡാഡി ശരിയായി എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നമ്മോട് പറയുന്നു. മാതാവ് പിതാവിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ അറിവ് ലഭിക്കുവോളം നമ്മെ നയിച്ച ശേഷം നമുക്ക് മറ്റൊരാളിനെ കിട്ടുന്നു. നമുക്ക് മറ്റൊരു നായകനെ കിട്ടുന്നു. അത് ഒരു ടീച്ചറാണ്, നല്ല ഒരു സ്കൂൾ ടീച്ചർ. അവൾ നിങ്ങളെ പഠിപ്പിക്കാനും ഒരു സ്ഥാനത്തിനായി ഒരു പദവിക്കായി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ വായിക്കുവാനും പാട്ടുകൾ വായിക്കുവാനും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് സ്വയമായി ദൈവത്തെക്കുറിച്ച് വായിക്കാനും പഠിക്കാനുമുള്ള നല്ല വിദ്യാഭ്യാസം തരാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾക്ക് കച്ചവടമുണ്ടായിരുന്നു എന്ന് വരാം. മമ്മയോ പപ്പായോ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്കൊരു കത്തെഴുതുന്നു നിങ്ങൾക്കത് വായിക്കാനാകുന്നില്ല, കാണുന്നു. അതുകൊണ്ട് ആ ടീച്ചർ അതിനുശേഷം അവൾ നിങ്ങളെ അവൾ എഴുതുന്നതിലേക്കും വായിക്കുന്നതിലേക്കും പഠിപ്പിക്കുകയും അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതൊരു നല്ല കാര്യമാണ്. ഒരു നല്ല ടീച്ചർ നിങ്ങളെ എഴുതുവാൻ പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളത് വിട്ടുകഴിയുമ്പോൾ നിങ്ങൾ ടീച്ചറെ വിട്ടുപോരുമ്പോൾ ചെറിയ പ്രൈമറി ക്ലാസ് തുടങ്ങി ഒന്നാം ക്ലാസ് വരെയും പിന്നെ ഹൈസ്കൂളിലേക്ക് പോയിട്ട് കോളേജിലേക്കും പോകുന്നതുവരെ ടീച്ചർമാർ മാറി മാറി വരുന്നു. അതിനുശേഷം നിങ്ങൾ കോളേജ് വിടുമ്പോൾ അന്നുവരെയും ഒരു ടീച്ചറിലൂടെയാണ് നിങ്ങൾ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത്, കാണുന്നു. ഇപ്പോൾ മമ്മ നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ചു, നോക്കൂ, ഒരു ബുദ്ധിമാനും ഒരു നല്ല ചെറുപ്പക്കാരനുമായ മനുഷ്യൻ എങ്ങനെ ആയിത്തീരാമെന്നും സ്വയം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും സ്വയമായി എങ്ങനെയാണ് കാത്തുകൊള്ളേണ്ടതെന്നും പപ്പ പഠിപ്പിച്ചു. എങ്ങനെയാണ് എഴുതേണ്ടതെന്നും വായിക്കേണ്ടതെന്നും ടീച്ചർ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ പപ്പായെ വിട്ടുപോരുന്നു, നിങ്ങളുടെ മമ്മായെ വിട്ടുപോരുന്നു, നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ വിട്ടുപോരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നും ആരെങ്കിലും നിങ്ങളെ നയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ മുതൽ നിങ്ങളെ ആര് നയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ശരിയാണ്, യേശു. ഇവിടെ നിന്നും യേശു നിങ്ങളെ നയിക്കുന്നു. ഇപ്പോൾ അത് ഒരു നല്ല ഉത്തരമാണ്, വളരെ നന്നായിരിക്കുന്നു. ഇവിടെ മുതൽ യേശു നിങ്ങളെ നയിക്കുന്നു. ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ വ്യക്തിയെ നിങ്ങൾ കാണുന്നു. അവനെ ഒരു സമ്പന്നനും ചെറുപ്പക്കാരനുമായ അധീശൻ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി, അവൻ വളരെ നന്നായി നയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവന്റെ അമ്മ അവനെ നടക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കിയാൽ അവൻ അന്നും ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. ചിലപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം അപ്പോൾ പൂർത്തീകരിച്ചേ ഉണ്ടായിരിക്കുകയുള്ളൂ. വളരെ പ്രശസ്തനായ ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. വളരെ നന്നായി പരിശീലിപ്പിച്ചതിനാൽ അവന്റെ അമ്മ എങ്ങനെയാണോ അവനെ പഠിപ്പിച്ചത്, അതിനാൽ ഒരു പക്ഷേ വളരെ നേരായി നടന്നിട്ടുണ്ടാവുകയും മറ്റും ചെയ്തിരിക്കാം. അവനവിടെ ഒരു വിജയം വരിച്ച ചെറുപ്പക്കാരനായ മനുഷ്യൻ കൂടെ ആയിരുന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, അവൻ ആദ്യം തന്നെ ഒരു ധനികനായിരുന്നു. അത് മാത്രമല്ല, അവനൊരു ചെറുപ്പക്കാരനായി ഒരുപക്ഷെ 18 വയസ്സ് പ്രായം വരുന്ന ഹൈസ്കൂളിൽ നിന്നും അപ്പോൾ പുറത്തു വന്ന മനുഷ്യനും കൂടെ ആയിരുന്നു. അവൻ ധനികനായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ശരിയായി നടക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചർ അവനുണ്ടായിരുന്നവരാം. അവന് ശരിയായ വിധത്തിലെ ടീച്ചർ ഉണ്ടായിരുന്നു. അവന്റെ പിതാവിനാൽ അവനൊരു ചെറുപ്പക്കാരനായ മനുഷ്യനായി തീരുമ്പോൾ തന്നെ അവൻ ധനികനായി തീർന്നിരുന്നു. അവന് ധാരാളം പണമുണ്ടാക്കി കൊടുത്തിരുന്നു. ഒരുപക്ഷെ അവനൊരു വാസ്തവമായ അവൻ ആ വയസ്സിലും വളരെ സബലമായി തീർന്നു. അവനൊരു ഭരണകർത്താവായി തീർന്നിരുന്നു. കാണുന്നു, അപ്പോൾ അവന് ഒരു ടീച്ചർ ഉണ്ടായിട്ട് അവൻ അവനെ പഠിപ്പിക്കുകയും അവൻ എങ്ങനെയാണ് ആയിരിക്കണമെന്നത് അവനെ ശരിയായ കാര്യങ്ങളാൽ പഠിപ്പിച്ചു. അവന് തന്റെ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അത് കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരനായ മനുഷ്യണ്ടായിരുന്ന മറ്റൊരു ടീച്ചർ, അത് നിങ്ങൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നതിനെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാരനായ മനുഷ്യന് ഒരു മതപഠനവും അവന്റെ വീട്ടിൽ വെച്ച് ലഭിച്ചിരുന്നു. ഇപ്പോൾ ചില കുട്ടികൾക്ക്, വളരെയേറെ ചെറിയ കുട്ടികൾക്ക്, അവർക്ക് ഒരുവിധത്തിലെ മതപഠനവും അവരുടെ വീടുകളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അവരുടെ അമ്മയും അപ്പനും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ അമ്മയും അപ്പനും മദ്യപിക്കുകയും പുകവലിക്കുകയും തമ്മിലടി കൂടുകയും രാത്രി നേരങ്ങളിൽ ഒരാൾ മറ്റയാളിനോടൊപ്പം പുറത്തു പോകുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമായി അവരുടെ കുഞ്ഞു ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കായോ രാത്രി ഭോജനവും മറ്റും ഉണ്ടാക്കാറുമില്ല. നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായ പിതാവും മാതാവും കിട്ടിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷമുള്ളവരല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുള്ളപ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും ആയിരിക്കുന്നത് പോലെ നിങ്ങളും മാതാവും പിതാവുമാകാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോൾ അതെല്ലാം ശരിയാണ്. ഈ ചെറുപ്പക്കാരനായ മനുഷ്യന് അതുണ്ടായിട്ട് അവന് ഒരു മതപഠനവും ലഭിച്ചിരുന്നു. നോക്കൂ, അത് ചിലർക്കുണ്ടായിരിക്കുന്നതിനേക്കാൾ വളരെ അപ്പുറത്തുള്ളതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് മതപഠനമില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരനായ മനുഷ്യന് മതപഠനം ലഭിച്ചിരുന്നു. എന്തെന്നാൽ നോക്കൂ, അവൻ ചെറിയ കുട്ടിയായത് മുതൽക്കേ കൽപ്പനകളെല്ലാം പാലിച്ചു പോന്നു എന്നവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല മതപഠനം തരുന്ന ടീച്ചർമാർ ഉണ്ടാകാം. 13-നും 18-നും വയസ്സേ മധ്യപ്രായമുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും നിങ്ങളെല്ലാവർക്കും നല്ല ടീച്ചർമാരുണ്ടായിട്ട് നിങ്ങളുടെ അമ്മയും അപ്പനും ഈ ക്യാമ്പിലായി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സാധ്യമായതിനാൽ എല്ലാം നിങ്ങളിലെ സകല സാമർഥ്യം ഉപയോഗിച്ച് നിങ്ങളെ ഒരു യഥാർത്ഥ പുരുഷനും സ്ത്രീയുമാക്കി ഒരു ദൈവത്തിന്റെ യഥാർത്ഥ ദാസനാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഓർക്കൂ, നിങ്ങൾ ഒരു ദിവസം മരിക്കുകയോ അഥവാ സ്വർഗത്തിലേക്ക് രൂപാന്തരപ്പെട്ട് പോകാനോ പോകുന്നു. അവന്റെ വരെ മുമ്പേ നിങ്ങൾ മരിച്ചാൽ ആദ്യം നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും. അത് നിങ്ങൾക്കറിയാമോ? മരിച്ചിരിക്കുന്നവരെ പറ്റി നിങ്ങൾക്ക്, നിങ്ങൾ മരിക്കും മുമ്പ് പപ്പായോ മമ്മായോ മരിച്ചാൽ, യേശു നമ്മുടെ തലമുറയിൽ വന്നില്ലെങ്കിൽ ഈ പപ്പായും മമ്മായും ആദ്യം എഴുന്നേറ്റ് വന്ന് മഹത്വീകരിക്കപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വരുമെന്ന് നിങ്ങൾക്കറിയാമോ? കാണുന്നോ, ദൈവത്തിന്റെ ആ കാഹളം മുഴങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോട് ശേഷിക്കുന്നവരാ നാം അവരോടൊപ്പം ആകാശങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. നാം അപ്രകാരം മാറ്റപ്പെടും. ജീവിതത്തിലെ സുപ്രധാനമായ കാര്യം അതാണെന്ന് നാം ഓർത്തുകൊള്ളേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിതത്തിലെ സുപ്രധാനമായ കാര്യം അതാണ്. ദൈവത്തെ സന്ധിക്കാനായി നാം തയ്യാറെടുപ്പ് നടത്തണം. നമുക്കത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മതം മാത്രം പ്രാവർത്തികമാകുകയില്ല. നോക്കൂ, ഇവിടെ ഈ ചെറുപ്പക്കാരനായ ഭരണാധിപൻ, അവൻ ചോദിക്കുകയാണ്, നല്ല ഗുരു, ഞാനിത് പറയുന്നതിന് മുമ്പ് ഓർക്കൂ, അവനെ ശരിയായി നടക്കാൻ പഠിപ്പിച്ചിരുന്നു, അവനൊരു നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നു, അവനെ കച്ചവടം പഠിപ്പിച്ചിരുന്നു, ധനികനായിരുന്നു, ഭരണാധിപനായിരുന്നു, മാത്രമല്ല മതവും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ മറ്റൊരു വിഷമ പ്രശ്നം അഭിമുഖീകരിച്ചിരുന്നു. അത് നാം എല്ലാവരും അഭിമുഖീകരിക്കുന്നു, നിത്യജീവൻ. മതം നമുക്ക് നിത്യജീവൻ നൽകുന്നില്ല. മതമെന്നത് ഒരു മൂടി മാത്രമാണ്. എന്നാൽ അത് നമുക്ക് നിത്യജീവനെ തരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ടീച്ചർമാരാൽ അവൻ പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ടും അപ്പോഴും അവനെന്തോ കുറവുള്ളതായി കാണപ്പെട്ടിരുന്നു. ആ ചെറുപ്പക്കാരനായ വ്യക്തി അതറിഞ്ഞിരുന്നു. എന്തെന്നാൽ അവൻ ചോദിക്കുകയാണ്, നല്ല ഗുരു, നിത്യജീവനെ സ്വായത്തമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ യേശു ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ചിന്തകളെ അതറിഞ്ഞിരുന്ന് അങ്ങനെയാണ് അവൻ പറയുകയാണ്, കൽപ്പനകളെ പ്രമാണിക്കുക. അവൻ നേരെ തിരികെ അവന്റെ മതത്തിലേക്ക് പോയി. അവൻ തന്റെ മതത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കാണുന്നു. ഇപ്പോൾ അവൻ പറയുകയാണ്, മറ്റു വാക്കുകളിൽ, നിന്റെ മതത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. അവൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ചെറിയ ആൺകുട്ടിയായിരിക്കുമ്പോൾ, ഒരു ചെറിയ ബാലനായിരിക്കുന്ന മുതലേ ഞാനിത് ചെയ്തു പോരുന്നു. എന്നാൽ എന്റെ അമ്മയും പപ്പായും എന്റെ പുരോഹിതനും എന്നെ ദൈവവിശ്വാസം പഠിപ്പിച്ചിരുന്നു. എന്നാൽ എന്റെ മതത്തിൽ, അതായത് എനിക്കിപ്പോഴും നിത്യജീവനെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ അറിയുന്നു. കാണുന്നോ, നിങ്ങൾക്ക് നല്ലവനായിരിക്കാം, മോഷ്ടിക്കാതിരിക്കാം, പുകവലിക്കാതിരിക്കാം, കള്ളം പറയാതിരിക്കാം, അമ്മയോടും പപ്പയോടും കളവ് പറയാതിരിക്കാം. ആ ആദ്യത്തെ കള്ളം പറയരുത്. എന്തെന്നാൽ ഒന്ന് ഒരാളോട് പറഞ്ഞാൽ പിന്നെ മറ്റൊരാളിനോടും ഒന്ന് പറയുന്നത് എളുപ്പമാകുന്നു. നോക്കൂ, എന്നാൽ നിങ്ങൾ തീർത്തും അത് ചെയ്യരുത്. ആദ്യത്തേത് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ശരീരം കള്ളം പറയാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതൊരു നാടികളിൽ വെക്കുന്ന ഉപകരണമാണ്. ഇവിടെ നിങ്ങളുടെ കണം കൈക്ക് ചുറ്റും നാടയോട് ചുറ്റുന്നു, ഒരെണ്ണം നിങ്ങളുടെ തലയ്ക്ക് ചുറ്റിനും ഘടിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നും പറയേണ്ടതാണ്. നിങ്ങൾ പറയും, ഞാൻ അതിനെക്കുറിച്ച് കളവ് പറഞ്ഞു, എന്നാൽ ഞാൻ സത്യം പറയുന്ന വിധം അവർ വിശ്വസിക്കാൻ തക്കവണ്ണം എനിക്ക് എളുപ്പത്തിൽ അത് പറയാനായി. നിങ്ങൾക്ക് പറയാം, അവർ ചോദിക്കും, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ ദിവസം ബ്രദർ ബ്രൺഹാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സഹോദരൻ ഷാൻസിന്റെ ട്രയൽ എഴുതുന്ന വിധത്തിൽ നിങ്ങൾ ഇന്ന പ്രത്യേക സ്ഥലത്തായിരുന്നോ? നിങ്ങൾ പറഞ്ഞേക്കാം, ഇല്ല സാർ, ഞാൻ അവിടെ ഇരുന്നിരുന്നില്ല. ഇല്ല സാർ, ആ കളവ് കണ്ടുപിടിക്കുന്ന മിഷൻ എന്ത് പറയുന്നു നിങ്ങൾക്കറിയാമോ? അതെ സാർ, നിങ്ങൾ ഇരുന്നിരുന്നു. അതെ സാർ, നിങ്ങൾ അത് ചെയ്തു. നിങ്ങൾ പറയും, ഞാൻ ചെയ്തില്ല. അത് പറയും, അതെ, നിങ്ങൾ ചെയ്തു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ ഒരു കളവ് എന്നാൽ അത്രയും ഭയാനകമായ ഒരു കാര്യമാണ്. കളവ് പറയാനായിട്ടല്ല ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കളവ് പറയുമ്പോൾ മുഴുവൻ നാഡിഞരമ്പുകളെയും താറുമാറാക്കി. അതൊരു ദാരുണമായ കാര്യമാകുന്നു. അങ്ങനെ താറുമാറാക്കുന്നു, നിങ്ങൾ വ്രണങ്ങളെ ഉണ്ടാക്കുന്നു, ഫംഗസ് വളർത്തി അത് നിങ്ങളെ കൊന്നുകളയാം. ഒരു കളവെന്നാൽ ഒരു മോശമായ കാര്യമാണ്. എന്തെന്നാൽ നോക്കൂ, നിങ്ങൾ കളവ് പറയുകയോ മോഷ്ടിക്കുകയോ ഈ വിധമുള്ള യാതൊരു കാര്യവും ചെയ്യാനോ പാടില്ല. അതിനാൽ ഈ ചെറുപ്പക്കാരന്റെ മനുഷ്യൻ ഒരുപക്ഷെ അങ്ങനെയായിട്ട് അവൻ കളവ് പറഞ്ഞിരുന്നില്ല, അവൻ ഒരിക്കലും മോഷ്ടിച്ചിരുന്നില്ല. അവൻ എന്നേക്കും ആവശ്യമായിരുന്ന നിത്യജീവന്റെ ആവശ്യകതയെപ്പറ്റി ബോധമുള്ളവനായിരുന്നു. അതുകൊണ്ട് അവൻ ചോദിച്ചു, എനിക്കത് ലഭിക്കാനായി എന്തു ചെയ്യണം? മതമത് തരുന്നില്ല എന്ന് ഇവിടെ യേശു കാണിക്കുകയാണ്. അതുകൊണ്ട് നേരെ അവനിലേക്ക് തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കൽപ്പനകളെ പ്രമാണിക്കൂ. അവൻ പറഞ്ഞു, ഗുരു, ഞാനൊരു ചെറു ബാലനായിരിക്കുമ്പോഴേ ഇതെല്ലാം ചെയ്തു പോരുന്നു, അതല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോഴേ ഞാൻ ഇതെല്ലാം പിൻപറ്റിപ്പോന്നു. അങ്ങനെ അപ്പോൾ അവനോട് പറഞ്ഞു, നിത്യജീവന്, നിനക്ക് നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ, പരിപൂർണനാകണമെങ്കിൽ പോയി അത് വിൽക്കുക. നോക്കൂ, ഇപ്പോൾ പണമുണ്ടായിരിക്കുന്നത് കുഴപ്പമല്ല. നോക്കൂ, ധനവാൻ, പണം ഉണ്ടായിരിക്കുന്നതിൽ തെറ്റില്ല. ഒരു ഭരണാധിപൻ, അതിന് കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നിട്ട് അതിനാൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിധമാണ്. നോക്കൂ, അവൻ പറഞ്ഞു, പോയി നിനക്കുള്ളത് വിൽക്കുക, അത് പാവങ്ങൾ കൊടുക്കുക, ഒന്നും തന്നെയില്ലാത്ത അത്തരത്തിലെ ജനങ്ങൾക്ക്. പിന്നീട് വന്ന് എന്നെ അനുഗമിക്കൂ, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. എന്നാൽ ആ ചെറുപ്പക്കാരനായ മനുഷ്യന് അത്രമാത്രം ധനമുണ്ടായിട്ട് അതിനെ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ നോക്കൂ, അവനായിരുന്നു ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ വളരെ പ്രശസ്തനായിരുന്നു. അവൻ ജീവന കാര്യങ്ങളിൽ നല്ല സജ്ജമായിരുന്നു. അവന്റെ അപ്പനെയും അമ്മയെയും പോലെ, പുരോഹിതന്മാരും മറ്റെല്ലാവരെയും പോലെ അവനെ സജ്ജമാക്കിയിരുന്നു. എന്നിട്ടും അവനെന്തോ അപര്യാപ്തമായി അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ പ്രായപൂർത്തിയായവരോട് സംസാരിക്കുകയാണ്. അവനെന്തോ കുറവുള്ളവനായി അവൻ അറിഞ്ഞിരുന്നു. അവന് നിത്യജീവൻ ഉണ്ടായിരുന്നില്ല, അവനത് അറിഞ്ഞിരുന്നു. കാണുന്നോ, മതം നിത്യജീവനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. രീതികൾ, ഉണർവുകൾ, നിങ്ങൾക്ക് ചിലത് തോന്നുക, നിങ്ങൾക്ക് ഭയമുണ്ടാക്കുകയും നിങ്ങൾ ചിലത് അനുഭവിക്കുകയും ചെയ്യുന്നു. കാണുന്നോ, കരയുന്നു, അത് നല്ലതാണ്. അലറി വിളിക്കുന്നു, അത് നല്ലതാണ്. എന്നാൽ അപ്പോഴും അതാകുന്നില്ല. അത് നോക്കൂ, നിങ്ങൾക്ക് നിത്യജീവനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ പറയും, അതെ, ഞാനൊരു ഉറച്ച ബാപ്റ്റിസ്റ്റ് ആയിരുന്നു, അഥവാ മെത്തോഡിസ്റ്റ് ആയിരുന്നു, അതുമല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻ ആയിരുന്നു, അതുമല്ലെങ്കിൽ പെന്തക്കോസ്ത് ആയിരുന്നു. അത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ഈ ചെറുപ്പക്കാരൻ മനുഷ്യനും അങ്ങനെയായിരുന്നു. ആ ദിവസം മതത്താൽ അവനത് പഠിച്ചിരുന്നു. എന്നാൽ അപ്പോഴും അവന് നിത്യജീവനുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ എന്തു ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹിച്ചു. അവനവിടെ വരെ വിജയകരമായി നയിക്കപ്പെട്ടു. എന്നാൽ അവൻ ഇതുമായി അഭിമുഖീകരിക്കണം വന്നപ്പോൾ അവൻ നിത്യജീവങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിനെ, അഥവാ നയിച്ചതിനെ നിരസിച്ചു കളഞ്ഞു. അവന്റെ മറ്റു നായകന്മാർക്ക് അവന്റെ മേൽ അത്തരത്തിലെ ഒരു പിടുത്തമുണ്ടായിട്ട് അവൻ അതിനെ വിട്ടുകളയാൻ ആഗ്രഹിച്ചില്ല. കാണുന്നോ, ഇപ്പോൾ അത് ബ്രദർ ബ്രൻഹാം പറയുന്ന എന്തോ ചിലതുപോലെയാണ്. ഇത് വളരെയധികം കൂടുതൽ ആഴത്തിലേക്ക് നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നേക്കാം. നോക്കൂ, വിദ്യാഭ്യാസം നല്ലത് തന്നെ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുകയും പഠിച്ചിരിക്കുകയും വേണം. നോക്കൂ, അത് നല്ലതാണ്. എന്നാൽ അത് നിങ്ങളെ രക്ഷിക്കില്ല. വളരെയധികം പണമുണ്ടായിരിക്കുക, അത് നല്ലത് തന്നെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളർത്തേണ്ടതുണ്ട്. അവർക്ക് നല്ല വിധത്തിലെ വസ്ത്രങ്ങളും മറ്റും നൽകണം. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റും വസ്ത്രങ്ങൾക്കുമായി പപ്പായും അമ്മയും ജോലി ചെയ്യുന്നു. അത് നല്ലത് തന്നെ. എന്നാലും അത് നിങ്ങൾ രക്ഷിക്കുന്നില്ല. കാണുന്നോ, അഥവാ നിങ്ങൾക്കൊരു പരീക്ഷണശാല കിട്ടുകയും വ്യത്യസ്ത തരത്തിലുള്ളവയെ എങ്ങനെ കൂട്ടിച്ചേർക്കാം, അഥവാ അണുക്കളെ വിഘടിപ്പിക്കാൻ കഴിയും, അതുമല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ചെയ്താലോ, പിന്നെ ഒരു റോക്കറ്റിൽ കയറി ചന്ദ്രനിലേക്ക് പോകാനായി. എന്നാൽ അതും നിങ്ങൾ രക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഒന്നിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, നിത്യജീവൻ. അത് ഒരേ ഒരാളിനെ നിങ്ങൾക്ക് തരാൻ കഴിയൂ. മമ്മയ്ക്ക് അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, പപ്പായ്ക്ക് അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങളുടെ പാസ്റ്ററിന് അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, ഇവിടെയുള്ള നിങ്ങളുടെ നായകന് അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. നിത്യജീവനെ ലഭിക്കുന്ന ഏവർക്കും അത് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആ ഭാഗത്തെ തരാൻ കഴിയുന്നവൻ അവൻ ഒരുവൻ മാത്രമാണ്. നിങ്ങളുടെ ടീച്ചറിന് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരാൻ കഴിയും. അവൾക്ക് നിങ്ങളെ പഠിപ്പിക്കാനാകുന്നു. നിങ്ങൾക്ക് അത് പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അമ്മ നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാനാകുന്നു. നിങ്ങൾക്ക് നടക്കാൻ പഠിക്കേണ്ടതുണ്ട്. നല്ല ഒരു കച്ചവടക്കാരൻ അതല്ലെങ്കിൽ മറ്റെന്തായാലും എങ്ങനെയാകാമെന്ന് നിങ്ങളുടെ അപ്പൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് നിത്യജീവനം നൽകാനാകൂ. കാണുന്നോ, നിങ്ങളുടെ പുരോഹിതൻ, നിങ്ങളുടെ നായകൻ അഥവാ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പഠിപ്പിക്കാം. ഞങ്ങൾ പഠിപ്പിക്കാനായി ശ്രമിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് പഠിക്കാനാകുന്നു. എന്നാൽ അത് അപ്പോഴും നിത്യജീവനം നൽകുന്നില്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തു എന്ന ആ വ്യക്തിയെ അംഗീകരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായോ? നിത്യജീവൻ ലഭിക്കാനായി യേശു ക്രിസ്തു എന്ന ആ വ്യക്തിയെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില നേരങ്ങളിൽ മറ്റുള്ള നായകത്വങ്ങൾ അത്രയധികം സ്വാധീനം നമ്മൾ ചെലുത്തുന്നു. അപ്പോൾ നമുക്ക് എന്തു ചെയ്യണമെന്ന് അറിയാനാകുന്നില്ല. അതിനുശേഷം ആ സമയം വരുന്നു. ഇപ്പോൾ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നതിനെ നിരസിക്കുക എന്നത് എത്ര വിനാശകരമായ കാര്യമാണ് എന്നുകൊണ്ടെന്നാൽ നോക്കൂ, ആ ജീവനാണ് ഒരിക്കലും അവസാനിക്കാത്തത്. ഇപ്പോൾ വിദ്യാഭ്യാസം അത് നല്ലതാണ്, അത് നമ്മെ ഇവിടെ സഹായിക്കുന്നു. കച്ചവടം അത് നല്ലതാണ്, പണം അത് നല്ലതാണ്. ഒരു നല്ല ആൺകുട്ടിയോ അഥവാ പെൺകുട്ടിയോ ആയിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ജീവിതം ഇവിടെ അവസാനിക്കുമ്പോൾ അത്ര തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? മുതിർന്നവരായ നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കൂ, അതത്ര തന്നെ. എന്നാൽ അത് കഴിയുമ്പോൾ നിത്യജീവന് വേണ്ടി നമുക്ക് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ അതിലേക്ക് യേശുവിന് മാത്രമേ നയിക്കാൻ കഴിയൂ. എന്നിട്ടും നോക്കൂ, ഈ ചെറുപ്പക്കാരനായ വ്യക്തി സകലതും സ്കൂളിൽ നിന്നും അവന്റെ അമ്മയപ്പന്മാരിൽ നിന്നും മറ്റെല്ലാവരിൽ നിന്നും സ്വായത്തമാക്കിയിരിക്കുകയും അവനുണ്ടായിരിക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യമായ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ അവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്തെന്നാൽ യേശു വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞിരുന്നു. സ്കൂളിൽ നിന്നും ഈയിടെ പുറത്തു വന്ന പെൺകുട്ടികളും ചെറുപ്പക്കാരായ ആൺകുട്ടികളും, നിങ്ങളിൽ ചിലർ വളരെ വേഗം ബിരുദം കഴിഞ്ഞെന്ന് വരാം. നിത്യജീവങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ആ നായകത്വം, അവിടെയുള്ള ഏറ്റവും വലിയ നേതൃത്വം യേശു ക്രിസ്തുവാണ്. ഇപ്പോൾ നിത്യജീവൻ ഓരോ മനുഷ്യജീവിയും അഭിമുഖീകരിക്കുന്നു. തിരഞ്ഞെടുക്കേണ്ട അവസരം അവരോരുത്തർക്ക് നൽകപ്പെടുന്നു. തിരഞ്ഞെടുക്കുക എന്ന ഒരു മഹത്തായ കാര്യം നമുക്ക് ജീവിതത്തിലുണ്ട്. ഒരു നാൾ പപ്പായും അമ്മായും നിങ്ങളെപ്പോലെ, നിങ്ങളെല്ലാവരെയും പോലെ, ഒരു നല്ല ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടായിരിക്കണം എന്ന് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നു. പിന്നീട് അല്പം കഴിയുമ്പോൾ നിങ്ങൾ ടീച്ചറിൽ നിന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അഥവാ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. ടീച്ചർക്ക് നിങ്ങളെ പഠിപ്പിക്കാം, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായ ആൺകുട്ടി ആയിരിക്കാം, നിങ്ങൾക്ക് പഠിക്കാതിരിക്കാം. ഒരു ചെറിയ മോശമായ പെൺകുട്ടി ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. നോക്കൂ, നിങ്ങൾക്ക് അത് ചെയ്യുന്നതിനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോഴും നിങ്ങൾ കുഞ്ഞായിരിക്കുന്നു. അമ്മ ചോദിക്കും, നിന്റെ റിപ്പോർട്ട് കാർഡിൽ നിനക്ക് ഏകളാണോ കിട്ടിയത്? ഇല്ല, എനിക്ക് വെരി പൂവർ എന്നാണ് കിട്ടിയത്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾക്ക് അമ്മ പറയും, നീ പഠിക്കേണ്ടതാണ്. അമ്മ പറഞ്ഞതുപോലെ, ഡാഡി നിങ്ങളോട് പറഞ്ഞതുപോലെ അന്ന് അത് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നിങ്ങളത് ചെയ്യുകയോ അതല്ല ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. നോക്കൂ, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഏത് പെൺകുട്ടിയെ നിങ്ങളെ വിവാഹം ചെയ്യാൻ പോകുന്നു, ഏത് ആൺകുട്ടിയെ നിങ്ങളെ വിവാഹം ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നു. ജീവിതത്തിൽ എല്ലായിടത്തും നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. പിന്നെ വീണ്ടും ഈ ചെറിയ ജീവിതത്തിന് ശേഷം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതല്ല ഒരു നല്ലതും പ്രശസ്തനുമായ ഒരു സിനിമാ നടനായി, അതുമല്ല ഒരു ഡാൻസുകാരനായി അഥവാ മറ്റെന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾക്കൊരു തെരഞ്ഞെടുക്കേണ്ട കാര്യം കിട്ടുന്നു. അല്പം നേരത്തിന് മുമ്പ് വളരെ നല്ല ശബ്ദത്തോടുകൂടി പാടിയ ഈ ചെറിയ പെൺകുട്ടികളെ നോക്കുവിൻ. കുട്ടി ആ ശബ്ദത്തെ പരിപോഷിപ്പിച്ചാൽ അവൾ ഒരു ഗായികയോ അതല്ലെങ്കിൽ ഒരു സംഗീത നാടകത്തിന്റെ പാട്ടുകാരിയോ ആകുമായിരുന്നു. ഈ ചെറിയ ആൺകുട്ടിയുടെ ശബ്ദത്തെ ഞാൻ കേട്ടിരുന്നു. ഈ ആൺകുട്ടികൾ നിങ്ങൾക്ക് എൽവിസ് പ്രസ്ലിയെ പോലെ ആയിത്തീർന്നിട്ട് നിങ്ങളുടെ ജന്മാവകാശത്തെ വിറ്റുകളയാമായിരുന്നു. നോക്കൂ, നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, അത് ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു സാമർഥ്യമാണ്. ആര് വേണം ആ പ്രാഗൽഭ്യത്തെ ദൈവത്തിനായി ഉപയോഗിക്കണമോ അഥവാ അതിനെ നിങ്ങൾ പിശാചിനായി ഉപയോഗിക്കുമോ എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. കാണുന്നോ സഹോദരന്മാരായ നിങ്ങളെ, നോക്കൂ, സഹോദരൻ ലിയോക്ക് ഇപ്പോൾ കടന്നു വന്ന് ജനങ്ങളെ നയിക്കേണ്ട ഒരു പ്രാഗൽഭ്യമുണ്ട്. ഇപ്പോൾ അതിനെ അവൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? അവൻ കച്ചവടത്തിനായി പോയി തന്നെ ഒരു കോടീശ്വരനാക്കാൻ പോകുന്നു? അതോ ജനങ്ങൾ ഒരുമിച്ച് തങ്ങളുടെ കുഞ്ഞുകുട്ടികളുമായി കൂടിവരാൻ ആഗ്രഹിക്കുന്ന വിധം അവനൊരു വീടുണ്ടാക്കാനായി ആഗ്രഹിക്കുന്നു? നോക്കൂ, നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് നാം അഭിമുഖീകരിക്കേണ്ടതാണ്. എന്നാൽ നിത്യജീവനെ പറ്റി നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ജീവിതം കഴിഞ്ഞാൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അഥവാ ഇല്ലയോ എന്ന ഈ ഒരു കാര്യത്തെ നാം എല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ്. അത് ലഭിക്കാനായി അപ്പോൾ നമുക്ക് യേശുവിന്റെ അടുക്കൽ വരേണ്ടതുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവസരം, ആ ഒരു കാര്യമാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. അവൻ യാതൊന്നും നമ്മുടെ മേൽ നിർക്ക് ബലപ്രയോഗം നടത്തുന്നില്ല. നമ്മുടേതായ സ്വന്തം തെരഞ്ഞെടുപ്പ് നടത്താനായി അവൻ നമ്മെ അനുവദിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ബലപ്രയോഗം നടത്തുന്നില്ല, എന്നാൽ നിങ്ങളുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരല്പനിമിഷങ്ങളിലേക്ക് മുതിർന്നവരായ എല്ലാവരും കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നമുക്കിതിനെ പിന്തുടരാം. നമുക്ക് ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ അവനെടുത്ത തീരുമാനത്താൽ അതവനെ എവിടേക്ക് നയിച്ചു എന്ന് നമുക്കിപ്പോൾ പിന്നിച്ചെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചെറുപ്പക്കാരായ ആൺകുട്ടികളും ഈ സുന്ദര ശബ്ദമുള്ള പെൺകുട്ടികളും ഒരുപക്ഷെ നിങ്ങൾ കടന്നു വന്നിരിക്കുകയും നിങ്ങൾക്ക് പാടാനായി ഒരു നല്ല ശബ്ദമുണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരേ ഒരു കാര്യമെടുക്കൂ. നിങ്ങൾ ചിലപ്പോൾ എന്റെ ഏതെങ്കിലും ഒരു നാൾ നിങ്ങൾ അതിനെ എടുത്ത് ഞാൻ എൽവിസ് പ്രസ്ലി എന്ന് വിളിക്കുന്ന ഈ ആൺകുട്ടിയെ നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്റെ ടേപ്പുകളിൽ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നു? ഞാൻ ആ ആൺകുട്ടിയെ തരം താഴ്ത്തുന്നതല്ല, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചതുപോലെ ഒരവസരം ആ ആൺകുട്ടിക്ക് ലഭിച്ചു. നോക്കൂ, പിന്നെ അവൻ എന്താണ്? അവന് പാടാൻ കഴിയും എന്നവൻ കണ്ടുപിടിച്ചു. അവൻ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കൂ. യൂദാസ് ചെയ്തതുപോലെ തന്നെ യൂദാസ് ഇസ്കരിയോത്ത അവൻ യേശുവിനെ വിറ്റുകളഞ്ഞു. ആ നല്ല ശബ്ദം യേശുവിന് കൊടുത്തിരുന്നു. അവൻ എന്ത് ചെയ്യണമായിരുന്നു? നേരെ തിരിഞ്ഞ് അതിനെ പിശാചിന് വിട്ടു. നോക്കൂ, അവന് യാത്രയുടെ അവസാനത്ത് വന്നു ചേരേണ്ടതായിട്ടുണ്ട്. കാണുന്നോ, അവൻ യേശുവിനോട് ചേർന്ന് നടക്കുന്നതിനെ നിരസിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ചെറുപ്പക്കാരനായ വ്യക്തി, ഈ ധനികനായ ന്യായാധിപൻ, അവൻ അതേ കാര്യം തന്നെ ചെയ്തു. നമുക്കവനെ പിൻചെന്ത് അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം. അവന് ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നതിനാൽ ഒരുപക്ഷെ അവൻ കാണാൻ സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് വരാം. കറുത്ത് മുടി വശങ്ങളിലേക്ക് നന്നായി ചീകി, നല്ല വസ്ത്രങ്ങൾ, ഒരു സംശയവുമില്ല. ചെറുപ്പക്കാരികളായ മകളുകൾ വിചാരിക്കും, കുട്ടി അതൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ. ഓ, അവർക്ക് കിട്ടിയെങ്കിൽ ചിലപ്പോൾ അവൻ അവരെ നോക്കി കൈവീശി കാണിക്കുകയോ അവനെ നോക്കി അവർ ശൃംഗരിക്കുകയോ മറ്റോ ചെയ്തേക്കാം. അവനൊരു മഹാനായ വ്യക്തിയാണ്, വ്യക്തിത്വമുള്ളയാളാണ് എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചേക്കാം. നോക്കൂ, എന്തെന്നാൽ അവൻ സുന്ദരനായിരുന്നു, അവൻ ചെറുപ്പക്കാരനായിരുന്നു. അവൻ യാത്രയുടെ അവസാനത്തിലെ അവിടെ താഴേക്ക് നോക്കിയില്ല, അവൻ ഇവിടെ മാത്രം നോക്കിയിരുന്നു. ഞാൻ ചെറുപ്പമാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ ധനവാനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് വാങ്ങാനാകും, എനിക്ക് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എടുക്കാനാകും, അവരെല്ലാം എന്നെ പോലെയാണ്, ഞാനൊരു മഹാന വ്യക്തിയാണെന്ന് അവർ അറിയുന്നു. മാത്രമല്ല, നോക്കൂ, അവൻ അതെല്ലാം ഉണ്ടായിരുന്നു. അവൻ അവന്റെ അപ്പന്റെ നിർദ്ദേശങ്ങളെയും മറ്റെല്ലാത്തിനെയും പിൻപറ്റിയിരുന്നു. ഞാൻ വളരെ മതഭക്തിയുള്ളവനാണ്, ഞാൻ ദേവാലയത്തിൽ പോകുന്നു. ഇപ്പോൾ അവനത് പിൻപറ്റാനാകും. നോക്കൂ, വളരെ ജനപ്രിയം, ധനവാൻ, മാത്രമല്ല പ്രസിദ്ധിയാർജിച്ചതും. പിന്നെ അവൻ ഇന്നത്തെ പോലെ നിങ്ങൾക്കൊരു സിനിമ സ്റ്റാർ. നോക്കൂ, അത്തരത്തിലുള്ള ഒന്നാകാനുള്ള അവസരം ഉണ്ടായിരുന്നിരിക്കാം. ഇന്നുള്ള വളരെയധികം കൊച്ചുകുട്ടികൾ, നിങ്ങൾ അവരോട് സംസാരിച്ചു നോക്കൂ, അവർക്ക് യേശുവിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമാ താരങ്ങളെ പറ്റി അറിയാം. നിങ്ങൾ കാണുന്നു. പിന്നെ നോക്കൂ കുട്ടികളായ നിങ്ങൾ യേശുവിനെ പറ്റി പഠിക്കുന്നു. അവരിയ്ക്കുന്നിടത്ത് ഒരു സിനിമയോ അതിനെ പറ്റിയുള്ള മറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും വരട്ടെ, അതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും മറ്റെല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവർക്ക് അതിനേക്കാൾ വളരെ നന്നായിട്ട് അതറിയാം. നിങ്ങൾ അവരോട് ബൈബിളിനെ കുറിച്ച് പറയൂ, അവർക്ക് അതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. നോക്കൂ, അത് തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. ഇപ്പോൾ ചില പാട്ടുകാർ പ്രശസ്തിക്കായി ദൈവത്താൽ അവർക്ക് നൽകിയ കഴിവിനെ വിൽക്കുന്നു. അതിനുശേഷം ജീവിതം അവസാനിക്കുമ്പോൾ നാം അവനെ കാണുന്നു. ഒരല്പം കൂടി നമുക്ക് അവനെ പിന്തുടരാം. ഈ ചെറുപ്പക്കാരനായ വ്യക്തിയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയുന്നോ? അവൻ അധികം സഫലമാകാൻ തുടങ്ങി. അതിനാൽ ചില നേരങ്ങൾ വിജയം വരിച്ചു എന്നതിനാൽ നിങ്ങൾ ശരിയായ തെരഞ്ഞെടുപ്പ് ചെയ്തിരിക്കുന്നു എന്നർത്ഥമാക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ? അവൻ പുറപ്പെട്ട് ചെന്ന് പ്രഗത്ഭനായി തീർന്നു. ലോകമറിയുന്നവനായി, വലിയ പാർട്ടികൾ സംഘടിപ്പിക്കുന്നവനായി, പെൺകുട്ടികൾക്കായി മറ്റും വളരെയധികം പണം ചെലവാക്കുന്നവനായും തീർന്നു. അതിനുശേഷം അവൻ വിവാഹം കഴിച്ചിട്ട് ഒരുപക്ഷെ അവന് കുടുംബമുണ്ടായിരുന്നു വരാം. പിന്നെ അവൻ പുതിയ കളപ്പുരകളെ ഉണ്ടാക്കുന്നത് അത്രയേറെ വലിപ്പമുള്ളതായി തീർന്നു എന്നും വരാം. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയാലും ഞാൻ യേശുവിനെ പിൻപറ്റിയില്ല, എനിക്കിതെല്ലാം കിട്ടിയിരിക്കുന്നു എന്ന് കാണുക. കാണണോ, എനിക്കുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കാം. അതേ നോക്കൂ, അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതൊരിക്കലും അതിനെ അർത്ഥമാക്കുന്നില്ല. മനസ്സിലായോ? അതിലും കുറച്ച് കഴിയുമ്പോൾ അവനുള്ളതെല്ലാറ്റിനാലും കളപ്പുരകൾ നിറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞത് വരാം, പ്രാണനേ നീ വിശ്രമിക്കൂ, എനിക്കിത്രയേറെ പണവും ഇത്രയേറെ സമ്പത്ത് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഞാൻ അത്രയുമായി ഒരു മഹാനായ മനുഷ്യനാണ്. ഞാൻ എല്ലാ ക്ലബുകളിലും ഉൾപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ധനങ്ങൾ എന്റെ കൈകളിലാണ്. ഞാൻ വളരെയേറെ ഭൂമി വാങ്ങിയിരിക്കുന്നു. പണത്തിന്റെ കെട്ടുകളുണ്ട്. മാത്രമല്ല, എന്താണ്, എന്റെ ഒരു വളരെ നല്ല മനുഷ്യനായിരിക്കുന്നതിനാൽ അവിടെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ രാത്രിയിൽ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാണനെടുക്കാൻ പോകുകയാണ്. അപ്പോൾ സംഭവിച്ചതെന്താണ്? ഇപ്പോൾ ഒരു ഭിക്ഷക്കാരുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട വയസ്സി എന്ന ക്രിസ്ത്യാനി അവിടെ അവന്റെ പടിവാതിൽക്ക് കിടന്നിരുന്നു. അങ്ങനെ അവർ അവിടെ യെരൂശലേമിൽ അവർ ബാൽക്കണിയിലും മറ്റുമിരുന്നാണ് ആഹാരം കഴിച്ചിരുന്നത്. അപ്പക്കഷ്ണങ്ങളും മാംസത്തിന്റെ കഷ്ണങ്ങളും മറ്റുള്ളതും അവർ അവയെ നിലത്തിടുമ്പോൾ ഇങ്ങനെ നിലത്ത് വീഴുമായിരുന്നു. അവർ അവയെ പെറുക്കെടുത്തിരുന്നില്ല. എന്തെന്നാൽ ആ പുരാതനമായ പട്ടണത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയ തമാശ പറയുന്നൊരു കുഴപ്പമുണ്ടോ? അവിടെ FOB ആയിരുന്നു. അതെന്താണ് നിങ്ങൾക്കറിയാമോ? അപ്പത്തിന് മെലിച്ച, കാളയിറച്ചി മെലിച്ച, ബട്ടർ മെലിച്ച, FOB സകലത്തിന്മേലും മീച്ച. അവ തെരുവിലെ കുഴികളിലും മറ്റെല്ലാത്തിലുമായി തെരുവിലൂടെ പണം നടക്കുകയും തിരികെ നേരെ അവിടേക്ക് പറന്നു ചെല്ലുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ ജനങ്ങൾ അവിടെ മുകളിലായി അവർ കെട്ടിടത്തിന്റെ മുകളിൽ ഭാഗത്തേക്ക് പോയിട്ട് അവർ ഭക്ഷിക്കുകയും അതിനുശേഷം അവർ ഇതിനെ നിലത്ത് ഇടുന്നു, പിന്നെ തൂത്തുവാരി കളയുന്നു. ഈ ഭക്ഷണത്തിന്റെ തുണ്ടുകളെ തെരുവിലെ നായ്ക്കളും പൂച്ചകളും മറ്റും കഴിച്ചിരുന്നു. അവൻ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെ തെരുവിൽ കിടക്കാൻ അനുവദിക്കുകയും അവന്റെ പാത്രത്തുനിന്നും അഥവാ അവന്റെ മേശയിൽ നിന്നും കിടക്കയിലേക്ക് വീണിരുന്ന നുറുങ്ങുകളെ അവൻ കഴിച്ചു പോന്നിരുന്നു. അല്പം കഴിയുമ്പോൾ അവൻ അവിടേക്ക് ചെന്നു. അവന് സൂക്ഷിപ്പുമുറികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സൂക്ഷിപ്പുമുറിയിൽ വെക്കാനായി അവന്റെ പക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ പേർ ലാസർ എന്നായിരുന്നു. നായ്ക്കൾ വന്ന് അവന്റെ സൂക്ഷിപ്പുമുറികളെ നക്കിയിരുന്നതിനാൽ അവൻ അതിനെ ശരിയാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചിരുന്നു. അതേ, നിങ്ങൾ അറിയുന്നത് പോലെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ധനികനായ മനുഷ്യൻ, അവന്റെ കയ്യിൽ പണമുണ്ടായിരുന്നതിനാൽ അവന് രോഗം വന്നാൽ എല്ലാവിധ ഡോക്ടർമാരുണ്ടെന്നും അവന് ഏത് വിധമുള്ള മരുന്ന് വാങ്ങാനാകുമെന്നും വിചാരിച്ചു. എന്നാൽ ചില നേരങ്ങളിൽ ഡോക്ടർമാർക്ക് നമ്മെ സഹായിക്കാൻ കഴിയില്ല, മരുന്നുകൾ നമ്മെ സഹായിക്കില്ല, ഒന്നിനും നമ്മെ സഹായിക്കാൻ കഴിയില്ലെന്ന് നാം അറിയുന്നു. നാം ദൈവത്തിന്റെ കൃപയിന്മേലാകുന്നു. അവൻ തന്റെ യാത്രയുടെ അവസാനമെത്തിയപ്പോൾ ഡോക്ടർമാർക്ക് അവനെ സഹായിക്കാനായില്ല, നഴ്സുമാർക്ക് അവനെ സഹായിക്കാനായില്ല, മരുന്നിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ മരിച്ചു. അവന്റെ പ്രാണൻ അവന്റെ ശരീരത്തെ വിട്ടപ്പോൾ നോക്കൂ, അവനുണ്ടായിരുന്ന സകലത്തെയും, അവന്റെ എല്ലാ പ്രശസ്തിയെയും, അതവന്റെ എല്ലാ പണത്തെയും ഉപേക്ഷിച്ചു. അവന്റെ മുഴുവൻ വിദ്യാഭ്യാസത്തെയും ഉപേക്ഷിച്ചു. അവന് അവർ ഒരു വലുതും മഹത്തരമായ ശവസംസ്കാര ചടങ്ങ് നൽകി. ഒരുപക്ഷെ പതാക പകുതി താഴ്ത്തിക്കെട്ടിയെന്നിരിക്കാം. പട്ടണത്തിന്റെ മേയർ കടന്നു വന്നു എന്നുവരാം. അവർ ധർമ്മോപദേശികൾ കടന്നു വന്നു. ഇപ്പോൾ നമ്മുടെ സഹോദരൻ മഹത്വത്തിലേക്ക് പോയിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞേക്കാം. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യാതനയിൽ അവൻ നരകത്തു നിന്ന് തന്റെ കണ്ണുയർത്തി അവിടെ ഉണ്ടായിരുന്ന ആ മഹത്തായ ഭീകര ഗർത്തത്തിന്റെ അപ്പുറത്തേക്ക് നോക്കി. അവിടെ അവന്റെ വാതിൽക്കൽ കിടന്നിരുന്ന ആ യാചകൻ സ്വർഗത്തിലായിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ നിലവിളിച്ചു, ഒരല്പ വെള്ളവുമായി ഇവിടെ താഴേക്ക് ലാസ നയിക്കണമേ, ഈ തീനാളങ്ങൾ കഷ്ടപ്പെടുത്തുന്നു. പറയപ്പെട്ടു, ഓ ഇല്ല, നോക്കൂ, ജീവിതത്തിൽ നീ തെറ്റായ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. നോക്കൂ, അവൻ തന്റെ ജീവിതയാത്രയുടെ അവസാനത്ത് വന്നപ്പോൾ ജീവനും മരണത്തിലേക്ക് പോയിരുന്നു. അവൻ മതത്താൽ നയിക്കപ്പെട്ടിരുന്നു, അവൻ വിദ്യാഭ്യാസത്താൽ നയിക്കപ്പെട്ടിരുന്നു, അവന്റെ സഫലതയാൽ അവൻ സ്വാധീനിക്കപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അവിടെ ആ കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ അവന് പിടിക്കാനായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചുകുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രായമായവർക്ക് മനസ്സിലായോ ഞാൻ എന്തു ചെയ്യുന്നത്? നോക്കൂ, അവനെ പിടിക്കാനായി അവന്റെ പക്കൽ ഒന്നുമില്ലായിരുന്നു. അവന്റെ പണത്തിന് അവനെ കാക്കാനായില്ല, അവന്റെ കൂട്ടുകാർക്കും ഡോക്ടർമാർക്കും അവനെ കാക്കാനായില്ല, മരുന്നിന് അവനെ പിടിച്ചു വെക്കാനായില്ല, അവന്റെ പുരോഹിതർക്ക് അവന്റെ മതത്തിന് അവനെ പിടിച്ചു വെക്കാനായില്ല. അതുകൊണ്ട് അവന് ചെയ്യാനായി ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവനുണ്ടായിരിക്കേണ്ട അവന് വേണ്ടിയിരുന്ന നിത്യജീവനെ, യേശുവിനെ സ്വീകരിക്കാൻ നിരസിച്ചു കളഞ്ഞു. അതിനാൽ അവൻ എന്തു ചെയ്തു? നരകത്തിലേക്ക്, മരണത്തിലേക്ക് താണുപോയി. ജീവനാൽ നയിക്കപ്പെടുന്നത് യേശുവിനോടൊപ്പം നടക്കുന്നതിനെ നിരസിച്ചതിനാൽ ആ ചെറുപ്പക്കാരനായ വ്യക്തി എത്ര വലിയ വിനാശകരമായ കുറ്റമാണ് ചെയ്തത്! അവൻ അത് ചെയ്യുന്നത് നിരസിച്ചു. ഇന്ന് അനേക ചെറുപ്പക്കാർ കർത്താവായ യേശുവിനാൽ നയിക്കപ്പെടുന്നതിന് നിരസിച്ചു കളയുന്ന തെറ്റ് വരുത്തുന്നു. വന്ന് എന്നെ അനുഗമിക്ക എന്നവൻ പറഞ്ഞപ്പോൾ ഒരു നേതൃത്വത്തിൽ യേശുവിന്റെ നേതൃത്വവും നിത്യജീവനെയും നിരസിച്ചത് എത്ര വലിയ പ്രാണനാശകരമെന്നിപ്പോൾ നാം കാണുന്നു. നോക്കൂ, ഈ സുമുഖനായ മനുഷ്യൻ ഈ ഉച്ച കഴിഞ്ഞ നേരം പറഞ്ഞതെന്താണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സ്കൂളിൽ നിന്നും പുറത്തു വരുമ്പോൾ, നിങ്ങൾ ദൂരത്തായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നായകനെ ആവശ്യമുണ്ട്. എന്നാൽ അത് യേശു ആയിരിക്കട്ടെ. യേശു എന്നാൽ ബൈബിളാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് എഴുത്ത് രൂപത്തിലെ യേശുവിന്റെ ജീവനും അവന്റെ നമ്മോടുള്ള കൽപ്പനകളുമാകുന്നു. ആയതിനാൽ അത് കാണാനായി നാം അതിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ പ്രാഥമിക രേഖാരൂപം. നിത്യജീവനിലേക്ക് ആദ്യമായി ഈ മേപ്പിനെ പിന്തുടരാനായി അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടതായി നാം കാണുന്നു. ഇപ്പോൾ നമുക്ക് മറ്റൊരാളെടുക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? ശരിയായി നീങ്ങിയ മറ്റൊരു ചെറുപ്പക്കാരനും ധനികനുമായ ന്യായാധിപനെ കേൾക്കാനായി നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നോ? ശരി, നാം ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കും. ഇതേ കാര്യം അഭിമുഖീകരിച്ച മറ്റൊരു ചെറുപ്പക്കാരനായ ഭരണകർത്താവിനെ ഇപ്പോൾ നമുക്കെടുക്കാം. ആ ആൺകുട്ടി എവിടേക്കാണ് പോയതെന്ന് ഇപ്പോൾ നാം കണ്ടു. വളരെ നല്ലതും മനോഹരവുമായ ജീവിതം നയിച്ചു, എന്നാൽ മരിച്ച് നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പോയി. ഇവിടെ അതേ കാര്യത്തെ അഭിമുഖീകരിച്ച മറ്റൊരു ചെറുപ്പക്കാരനായ മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ നാം സംസാരിക്കാൻ പോകുകയാണ്. അവൻ ഒരു ധനികനായ മനുഷ്യനും ഒരു ഭരണകർത്താവുമായിരുന്നു. അതുമാത്രമല്ല, എന്നാൽ ഈ ചെറിയ ആൺകുട്ടി അല്പനേരം മുമ്പ് നമ്മോട് പറഞ്ഞതുപോലെ നാം നമ്മെ നയിക്കാൻ അനുവദിക്കണം. അവൻ ക്രിസ്തുവിന്റെ നായകത്വത്തെ അംഗീകരിച്ചു, അവൻ അതിനെ സ്വീകരിച്ചു. ഞാനിതിലൂടെ കടന്നുപോയ ശേഷം ഈ തിരുവചനം എവിടെയാണ് എന്ന് നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം 23-29 കാണാവുന്നതാണ്. ഞാനിതിപ്പോൾ വായിക്കട്ടെ? അത് ശരിയല്ലേ? നിങ്ങൾ എന്നോടൊപ്പം ഒരല്പം സഹകരിക്കുക. നിങ്ങളത് ചെയ്യില്ലേ? ഞാനത് ചെയ്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യമാക്കില്ലല്ലോ. നിങ്ങൾ ചെയ്യുമോ? കാണുന്നോ? അതുകൊണ്ട് നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും, ബ്രദർ ബ്രണഹാം ഇത് ബൈബിളിൽ നിന്ന് വായിച്ചത് എന്ന് ഞാൻ കേട്ടു. കാണുന്നോ? അതുമല്ല, അതവിടെ അപ്പോൾ ഉണ്ടായിരുന്നു എന്നറിയുകയും ചെയ്യുന്നു. ഞാൻ എന്തു പറയുന്നു എന്നതല്ല, അവൻ എന്തു പറഞ്ഞു എന്നതാണ്. ഈ നല്ല വ്യക്തിയെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് ഇപ്പോൾ ഇവിടെ കേൾക്കൂ. നോക്കൂ, ഇപ്പോൾ നോക്കൂ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൾ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചു. കേൾക്കൂ, പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ക്രിസ്തുവിനിൽ നിന്ന വലിയ വളരെ പിന്നിൽ മോശയുടെ സമയത്തും അതപ്പോഴും ക്രിസ്തുവായിരുന്നു. കാണുന്നു, നിത്യജീവനുള്ള ഒരേ ഒരുവൻ അവൻ മാത്രമാണ്. മനസ്സിലായോ? മതഭ്രാന്തൻ, വിശുദ്ധ ഉരുളുകാരൻ അഥവാ അങ്ങനെയുള്ള എന്തെങ്കിലുമായി വിളിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നിന്ന വലുത്. മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ഇപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇതർത്ഥമാക്കുന്ന ഇതാണ്, അതായത് മോശ ഒരു ദരിദ്രനായി, വളരെ ദരിദ്രനായി ജനിച്ചു. അവന്റെ അപ്പന്റെ പേർ അമ്രാം എന്നും അവന്റെ അമ്മയുടെ പേർ യോഖബേദ് എന്നുമായിരുന്നു. അവർ വളരെ ദരിദ്രരായിരുന്നു, എന്നാൽ അവർ ക്രിസ്ത്യാനികളായിരുന്നു. അവർ കഠിനമായി പണിയെടുത്തിരുന്നു. അവർ ഒരു അടിമത്വത്തിന് കീഴിലായിരുന്നു. ആ വയസ്സനായ രാജാവിന് വേണ്ടി അവർക്ക് മൺകട്ടകളും മറ്റും ഉണ്ടാക്കണമായിരുന്നു. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ആ രാജാവിന്റെ മകൾ ഒരു ദിവസം എവിടെയാണോ അമ്മ നദിയിലേക്ക് പോയി. മോശയുടെ അമ്മ യോഖേബേദ് അവനെ എടുത്ത ഒരു ചെറിയ ഞാങ്ങടെ പെട്ടിയിലാക്കി ഇങ്ങനെ നദിയിലൂടെ ഒഴുക്കിയിരുന്നു. ആ ചെറിയ കുഞ്ഞുങ്ങളെ എത്തുന്നത് അടിച്ചിരുന്ന മുതലകളെല്ലാം അവർ അവനെ കൊന്ന് ആ നദിയിലേക്ക് വലിച്ചെറിയുമായിരുന്നു. എന്നാൽ അവൾ നേരെ അവനെയും അവിടേക്ക് തന്നെ ഇട്ടു. അവനിൽ നിന്നും ആ മുതലകളെ അവൾ ഓടിച്ചു കളഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? അവൾ ഈ ചെറിയ അവനെ വെച്ച ഈ ചെറിയ പെട്ടകത്തിൽ അടുക്കാനാകാത്ത വിധം ക്രമീകരിച്ചിരുന്നു. അതെന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? അത് ടെർപ്പൻറ്റൈൻ ആയിരുന്നു. ഒരു പ്രായമുള്ള അമേരിക്കൻ ചീങ്കണ്ണി കടന്നുവെന്ന് പറയും, ഹം, ഞാൻ ഒരു ചെറിയ കൊടുത്ത എബ്രായൻ, അവനെ പിടിക്കും. അവൻ അങ്ങനെ കരയുന്നത് കേൾക്കാമായിരുന്നു. അവിടെ കടന്നു ചെന്നു. എന്തൊരു നാറ്റം! കാണുന്നോ? നോക്കൂ, അവളുടെ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ആ അമ്മ നയിക്കപ്പെട്ടിരുന്നു. അതിനാൽ അവൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അവന് അതുമായി യാതൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അതിനുശേഷം അവൻ നദിയിലൂടെ താഴേക്ക് ഒരല്പദൂരം പോയി. മിരിയാം എന്ന് പേരോടുകൂടി അവന്റെ സഹോദരി അവനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പിൻചെല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫറവോന്റെ മകൾ പുറത്തു വന്ന് അവനെടുക്കാൻ പോകുകയായിരുന്നു. നിങ്ങൾക്ക് അതറിയാം, അവൾ അവനെ പുറത്തു വലിച്ചെടുത്തു. നിങ്ങളെല്ലാവരും അറിയുന്ന, നിങ്ങൾക്കറിയാം, ലോകത്തിലുള്ള ഏറ്റവും നല്ല സുമുഖനായ കുട്ടി നിങ്ങളാണെന്ന് നിങ്ങളുടെ അമ്മ ചിന്തിക്കുന്നു. നോക്കൂ, അവൾ അത് ചെയ്തിരിക്കണം. എന്നാൽ ഈ ചെറിയ കുഞ്ഞ് വളരെ സുന്ദരനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. വാസ്തവമായും ഒരു വെൺനിറമുള്ള ചെറിയ ആൺകുട്ടിയായിരുന്നു. ഓ, അവൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് തന്റെ ചെറിയ കാലുകൾ കൊണ്ട് തൊഴിക്കുന്നുണ്ടായിരുന്നു. അവന് തന്റെ അമ്മ നഷ്ടപ്പെട്ടിരുന്നു. നോക്കൂ, അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിയുമ്പോൾ ഒരമ്മയ്ക്ക് ഒരു ചെറിയ കുഞ്ഞിന്മേൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ സ്നേഹത്തെയും ദൈവം ഫറവോന്റെ മകളിലിട്ടു. അവളുടെ ഹൃദയം അവനായി ആകർഷിക്കപ്പെട്ടു. അവൾ പറഞ്ഞു, അതെന്റെ കുഞ്ഞാണ്. എന്നാൽ അവളൊരു ചെറുപ്പക്കാരി സ്ത്രീയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, ഇന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കുടിപ്പിക്കാനുള്ള കുപ്പികളും മറ്റുമുള്ളതുപോലെ ആ ദിവസങ്ങളിൽ അവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ അമ്മയായിരിക്കുന്ന ഒരു കുഞ്ഞുള്ള പാലൂട്ടാൻ കഴിയുന്ന ഒരമ്മയെ അവർക്ക് വേണമായിരുന്നു. അവിടെ അടുത്ത് തന്നെ മിരിയാം ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശരിയായ അമ്മയെ കൂട്ടിക്കൊണ്ടു തരാം, കൊള്ളാം, നീ പോയി അവളെ കൂട്ടിവരൂ. മിരിയാം ആരെ കൂട്ടിക്കൊണ്ടുവന്നോ നിങ്ങൾക്കറിയാമല്ലോ, മോശയുടെ സ്വന്തം അമ്മയെ. അത് ശരിയാണ്, അതെ, പോയി കൂട്ടിക്കൊണ്ടുവന്നു. അത് ജ്ഞാനമാണ്, അതങ്ങനെയല്ലേ? അങ്ങനെ അപ്പോൾ മോശയുടെ സ്വന്തം അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് നിനക്ക് വേണ്ടി വളർത്താം. അവൾ പറഞ്ഞു, നിനക്കറിയാമോ, ആ കുഞ്ഞിനെ വളർത്താനായി ആഴ്ചയിൽ $300 വീതം ഞാൻ നിനക്ക് തരാൻ പോകുന്നു. നിനക്ക് കൊട്ടാരത്തിൽ താമസിക്കാം. നിങ്ങൾ അവനെ ആശ്രയിക്കുമ്പോൾ നോക്കൂ, നിങ്ങളുടെ വിശ്വാസം തീർച്ചയായിരിക്കുമ്പോൾ അവൻ എങ്ങനെ ചെയ്യുന്നു എന്ന് കാണുക. ആ കൊച്ചു കുഞ്ഞൊരു പ്രവാചകനായിരുന്നു. നോക്കൂ, അവൾ അതറിഞ്ഞിരുന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോയി. പിന്നെ അവൾ മോശയെ വളർത്തി. ആ അമ്മ സ്വന്തം അമ്മയ്ക്ക് ഒരു ആഴ്ചയ്ക്ക് എല്ലാം വാങ്ങാനും മറ്റുമായി $300 ലഭിച്ചിരുന്നു. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയെ വായിക്കാനും എഴുതാനും പ്രായമുള്ളവനായി തീർന്നു എന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും എഴുതേണ്ടതെന്നും അവൾ അവനെ പഠിപ്പിച്ചു. പിന്നെയും അവൾ അവനോട്, മോശയെ, നീ ഒരു കുറ്റമറ്റ കുഞ്ഞായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്റെ അപ്പനും പ്രാർത്ഥിച്ചിരുന്നു, നീ ഒരു പ്രവാചകനായിരിക്കുമെന്ന് ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, വരും ദിവസങ്ങളിൽ നീ ജനങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. അവൻ വലുതായപ്പോൾ അന്ന് അവൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവൻ രാജാവിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓ, എന്റെ അവന് ചെയ്യേണ്ടതില്ല. അവൻ പുറത്തേക്ക് തന്റെ സ്വന്തം ജനങ്ങളിലേക്ക് നോക്കി. അവർക്ക് വസ്ത്രങ്ങളോ മറ്റോ ഉണ്ടായിരുന്നില്ല. അവർ ക്രിസ്ത്യാനികളായിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നു. ആ പ്രായമുള്ള കഠിന വില ചെയ്യിക്കുന്നവർ അവരെ ചാട്ട കൊണ്ടടിക്കുമായിരുന്നു. അതിനാൽ അവരുടെ മുതുകിലൂടെ രക്തം പ്രവഹിക്കുമായിരുന്നു. അവന്റെ മാവന്റെ മക്കൾ, പപ്പായും അമ്മായും, അവരെല്ലാവരും അവരെ അവർ ചാട്ട കൊണ്ടടിക്കുകയും അവിടെ ചെളിക്കുഴിയിലായിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നാൽ മോശയോ അവന്റെ ഹൃദയത്തിനടുത്തൽ എന്തോ ചിലതുണ്ടായിട്ട് അവർ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതികളാണ് എന്നവൻ അറിഞ്ഞിരുന്നു. അവൻ അതറിഞ്ഞിരുന്നു. ഇപ്പോൾ അടുത്തവൻ ചെയ്യാൻ പോകുന്ന കാര്യം അവൻ രാജാവാകാൻ പോകുന്നു എന്നതാണ്. അവനൊരു ധനികനായ മനുഷ്യൻ എന്റെ മിസ്രായിമിന്റെ സകലത്തിന്മേലും ധനത്തിന്മേലും രാജാവാകാൻ പോകുന്നു. ആ സമയം മിസ്രായിമാണ് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ നോക്കൂ, ബൈബിൾ പറയുന്നു, അവൻ നിന്നയെ വലിയ ധനമെന്നണ്ണി ഒരു ക്രിസ്ത്യാനിയായി അവിടെ വെളിയിൽ ഒരു ചെളി പൂശുന്നവനായി. അവർ അവരെ നോക്കിച്ചിരിക്കുകയും അവരെ തൊഴിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. അവർ അവരെ തിരികെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അവരെ കൊല്ലുമായിരുന്നു. കാണുന്നോ? എന്നാൽ മോശെ രാജാവിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടാതെ അവരോടൊപ്പം പോകുന്നതിനെ തെരഞ്ഞെടുത്തു. അതിലേക്ക് നോക്കൂ. നോക്കൂ എന്തെന്നാൽ അവൻ അവസാന സമയത്തെ കണ്ടിരുന്നു. ആ ധനികനായ മനുഷ്യനെ കാണുന്നു. ആ അവസാന സമയത്ത് എന്താണ് വില കൊടുക്കാൻ പോകുന്നത്? നമ്മൾ അവനെ ദർശനത്തിൽ കാണും പോലെ അവൻ യേശുവിനെ കണ്ടു. ഇപ്പോൾ അവൻ ക്രിസ്തുവിന്റെ നേതൃത്വത്തെ സ്വീകരിക്കുകയും മോശെ നിക്ഷേപങ്ങളെക്കാൾ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ചില നേരങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിൽ ചെറിയ ആൺകുട്ടികൾ മോശമായ വാക്കുകൾ പറയുകയും നിങ്ങളെല്ലാവരും അത് പറയാനായി അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ചെറിയ പെൺകുട്ടികളായ നിങ്ങൾ ചെറിയ പെൺകുട്ടികൾ മോശമായ വാക്കുകളെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും അത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയണം, പറയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവർ പറയും, ഹാ, നീ വലിയ ആണും പെണ്ണും കെട്ടത്. അങ്ങനെയും മറ്റും പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, എഴുന്നേറ്റെന്ന് പറയുക, ഞാനതിൽ ആനന്ദിക്കുന്നു. കാണുന്നോ? കാരണം നോക്കൂ, അതാണ് മോശയും ചെയ്തത്. മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്നവനെണ്ണി. ക്രിസ്തുവിനാൽ നയിക്കപ്പെട്ട് നമുക്കവനെ പിൻപറ്റാം. നോക്കൂ, അവൻ എന്താണ് ചെയ്തത്? ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ ചെറുപ്പക്കാരൻ അവൻ ധനികനായിരുന്നു. എന്നാൽ അവന് ക്രിസ്തുവിനെ ആവശ്യമില്ലായിരുന്നു. അവൻ ക്രിസ്തുവിന്റെ ഒരു അനുകാരി ആയിരിക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ അവൻ വളരെ പ്രശസ്തനായി തീർന്നു എന്ന് നാം കണ്ടു. ഒരു പക്ഷേ ഒരു ചലച്ചിത്ര താരമായെന്ന് വരാം. വലിയ എല്ലാമായിട്ട് അവൻ ആഗ്രഹിക്കുന്ന എന്തുമാകാം. അവനെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ മരിച്ചപ്പോൾ അവനെ നയിക്കാനായി ആരുമുണ്ടായിരുന്നില്ല. അങ്ങനെ അവന്റെ വിദ്യാഭ്യാസം അത് നല്ലതായിരുന്നു. അവന്റെ ധനം അത് നല്ലതായിരുന്നു. എന്നാൽ മരണം വന്നപ്പോൾ അതത്ര തന്നെ. പിന്നെ അതവൻ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അവന് സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി വാങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ വിദ്യാഭ്യാസത്താൽ അവന് സാധിച്ചില്ല. അവന് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ല. കാണണോ? എന്നാൽ ഈ ചെറുപ്പക്കാരനോ, അവന്റെ പക്കൽ എല്ലാം ഉണ്ടായിരുന്നു. മാത്രമല്ല, അവന് വിദ്യാഭ്യാസമുണ്ടായിരുന്നു. അവൻ സാമർഥ്യമുള്ളവനായിരുന്നു. അവൻ അവന്റെ സ്കൂളിൽ പോകുമായിരുന്നു. അവന്റെ അമ്മ അവനെ പഠിപ്പിച്ചിരുന്നു. മാത്രമല്ല, അവനൊരു നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. മിസ്രായിമരെ പഠിപ്പിക്കാൻ കഴിയും വിധം അവൻ വളരെ സമർത്ഥനായിരുന്നു. അവൻ തന്റെ അധ്യാപകനെ പഠിപ്പിച്ചിരുന്നു. അവൻ അത്രയേറെ സമർത്ഥനായിരുന്നു. അവൻ എത്ര സാമർഥ്യമുള്ളവനായിരുന്നു നോക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ആ എല്ലാ സാമർഥ്യത്തിന്മേലായി അവനുണ്ടായിരുന്ന സകലത്തിന്മേലും അവനുണ്ടായിരുന്ന കഴിവുകൾ, എന്നിട്ടും അവൻ പറഞ്ഞു, യേശുവിനെ പിൻപറ്റേണ്ടതിന് ഞാൻ ഈ ഇതെല്ലാം മറക്കും. അവനവനെ എന്തു ചെയ്തു നിങ്ങൾക്കറിയാമോ? അവനവനെ പുറത്താക്കിക്കളഞ്ഞു. അവൻ മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു മണ്ണിൽ പണിയെടുക്കുന്ന അടിമയായി തീർന്നു. എന്നാൽ അവൻ വളർന്നു വലുതായി തീർന്ന് ഒരു ദിവസം മരുഭൂമിയുടെ പിന്നിൽ അവൻ തന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംഭവിച്ചതെന്താണ്? എന്താണ് സംഭവിച്ചതെന്ന് ആരെങ്കിലും എന്നോട് പറയുമോ? അതെന്തായിരുന്നു? അത് ശരിയാണ്, കുറ്റിക്കാട്ടിൽ ഒരു തീയുണ്ടായി. അത് അവന്റെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിച്ചു. അവൻ വശത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? കുട്ടികളെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് വന്ന് എന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ ഈ ചെറിയ ആൺകുട്ടി, അവൻ ശരിയാണ്, അവൻ നേരെ നിരയിലാണ്. നിന്റെ പപ്പ ആരാണ്? ശ്രീമാൻ ഷാൻസ് ആണ് നിന്റെ പപ്പ. ആ ആൺകുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നു. അവനല്ലേ അവൻ? ഓരോ ചെറിയ തിളങ്ങുന്ന കണ്ണുകളും അതേ വിധത്തിൽ തന്നെ നോക്കുന്നു. നിങ്ങൾ നോക്കൂ, ഒരാൾ മറ്റേയാൾ പറയും മുമ്പ് പറയാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നോക്കൂ, അവൻ ചെയ്തു. പിന്നെ അത് ആ തീയുടെ കുറ്റിക്കാട് അവനെ ആകർഷിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വശത്തുകൂടെ തിരിഞ്ഞെന്ന് അതെന്താണ് നോക്കട്ടെ. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പരിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. എന്റെ ജനങ്ങളെ വിടുവിക്കാനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിനക്ക് അധികാരം തരുന്നു. നിനക്ക് ഭൂമിയെ ബാധകളാൽ ദണ്ഡിപ്പിക്കാം. നിനക്ക് വെള്ളത്തെ രക്തമാക്കാം. നിനക്ക് ഈച്ചകളെയും പേനുകളെയും വിളിച്ചു വരുത്താം. യാതൊന്നും നിന്നെ ഹാനി വരുത്തില്ല. ഞാൻ നിന്നെ തെരഞ്ഞെടുക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ അവൻ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തു. കാണുന്നോ? നിങ്ങൾ ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്നു. അത് കഴിയുമ്പോൾ അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ അവൻ പറഞ്ഞു, നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ മിസ്രായീമിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തു. അവൻ എന്തു ചെയ്തു നോക്കൂ. അവൻ 2 ദശലക്ഷം ജനങ്ങളെ നയിച്ചു. അവന്റെ ജനങ്ങൾ 2 ദശലക്ഷം ജനങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ അവനെ പിൻപറ്റി. നമ്മൾ അവനെ മരുഭൂമി മുഴുവനും പിൻപറ്റുകയാണെങ്കിൽ സഹോദരൻ ലിയോയും സഹോദരൻ ജനയും നിങ്ങളുടെ പപ്പായും അമ്മായും എന്തെല്ലാമാണ് വനാന്തരയാത്രയിൽ സംഭവിച്ചത്? വിശുദ്ധ ജനങ്ങളെ തീറ്റിക്കാനായി അവൻ എങ്ങനെയാണ് ആകാശത്തു നിന്നും അപ്പം കൊണ്ടുവന്നത് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയും കുട്ടികളായ നിങ്ങൾ കേട്ടിരിക്കുകയും ചെയ്തേക്കാം. അത് കഴിയുമ്പോൾ ഇപ്പോൾ നാം കാണുന്നത്, ഇപ്പോൾ അവനൊരു പ്രായമുള്ള മനുഷ്യനായി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, അവൻ വളരെ വയസ്സ് ചെന്നിരിക്കുന്നു. അവന് 120 വയസ്സായിരിക്കുന്നു. മാത്രമല്ല, അവൻ വനാന്തരത്തിലുമാകുന്നു. ജനങ്ങൾ പോലും അവനോട് നന്നായി പെരുമാറിയിരുന്നില്ല. നോക്കൂ, ചില നേരങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് തങ്ങളെ തന്നെ വിളിക്കുന്നവർ നിങ്ങളോട് നന്നായി പെരുമാറുന്നില്ല. എന്നാൽ യേശു എല്ലായ്പ്പോഴും നിങ്ങളോട് ശരിയായി പെരുമാറുന്നു. കാണുന്നോ? കാണുന്നോ? അങ്ങനെ ജനങ്ങൾ അവന് വിപരീതമായി കലഹിച്ചു നിന്നു എന്ന് നാം കാണുന്നു. എങ്ങനെയായാലും അവൻ അവരോട് ശരിയായി നിന്നിരുന്നു. മാത്രമല്ല, അവൻ നായകനുമായിരുന്നു. അവൻ അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ടായിരുന്നു. കർത്താവിന് ദൂതന്മാർ അവനുമായി സംസാരിച്ചു, അത് നിങ്ങളോടും സംഭവിക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തുക. യേശുവിനെ തെരഞ്ഞെടുത്താൽ അവനത് ചെയ്യും. ഇപ്പോൾ അതിനുശേഷം നാം കാണുന്നത്, യാത്രയുടെ അവസാനത്തിങ്കൽ അവൻ വളരെ വയസ്സ് ചെന്നു. അവനിനിയും പ്രസംഗിക്കാൻ കഴിയാതെയായി. അവന്റെ ശബ്ദം വളരെ കുറഞ്ഞു വന്നു. അതുകൊണ്ടവൻ യോശുവയെ അനുഗ്രഹിച്ചിട്ട് മരിക്കേണ്ടതിന് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി. അവൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? അവിടെ എന്ത് സംഭവിച്ചു? അത് കൃത്യമായി ശരിയാണ്, അത് കൃത്യമായി ശരിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെവിടെയാണ്? ഇപ്പോൾ ഒരു നിമിഷം, ആ പയ്യൻ പറഞ്ഞത് ശരിയാണ്. നോക്കൂ, അവൻ മരിച്ചവനൊന്നും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ മരിയാം, നിങ്ങൾക്കതറിയാം എന്ന് എനിക്കറിയാം. കാണുന്നോ? ഇപ്പോൾ നോക്കൂ, അവൻ മരിച്ചവനൊന്നും ഉയർത്തെഴുന്നേറ്റു. എന്താണ്? എന്തുകൊണ്ടെന്നാൽ 800 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പാലസ്തീനിൽ അപ്പോഴും അവൻ മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്നണ്ണി. അവന്റെ നായകൻ യേശുവിനോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വലിയ ധനമെന്നണ്ണി. അവന്റെ നായകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അവനെ വിളിച്ചിരുന്നത് ബൈബിളിൽ ഇസ്രായേലിനോടൊപ്പം പോയിരുന്ന ഒരു പാറ നിങ്ങളറിയുന്നു. മോശ മരിക്കാൻ തയ്യാറായപ്പോൾ അവൻ ആ പാറയുടെ മുകളിലേക്ക് കയറി. മാത്രമല്ല, ആ പാറ ക്രിസ്തുവായിരുന്നു. യേശു യോഹന്നാൻ 6-ാം അധ്യായത്തിൽ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതേ അവൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മനതുന്നു, പറഞ്ഞു പറഞ്ഞു ആ മന്ന നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവാണ്. അവൻ പറഞ്ഞു, അതെ, അവർ മന്ന തന്നു, അത് ശരിയാണ്. മാത്രമല്ല അവരെല്ലാവരും ഓരോരുത്തരും മരിച്ചു. എന്തെന്നാൽ അവർ അങ്ങനെ തുടർന്നു കൊണ്ടുപോയില്ല എന്ന് കാണുക. പറഞ്ഞു, അവരെല്ലാവരും ഓരോരുത്തരും മരിച്ചു. എന്നാൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനുള്ളപ്പമാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു പാറയിൽ നിന്നും കുടിച്ചു. മോശ ആ പാറയെ ശക്തിയായി ഇടിച്ചു. പറഞ്ഞു, പാറയിൽ നിന്നും വെള്ളം പുറത്തു വന്നു. അവൻ പറഞ്ഞു, അവനോടൊപ്പമുണ്ടായിരുന്ന പാറ ഞാനായിരുന്നു. മാത്രമല്ല നോക്കൂ, മോശ മരിച്ചപ്പോൾ അവൻ ആ പാറയുടെ ഉള്ളിലേക്ക് കയറി. എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൂതന്മാർ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. മറ്റേ ചെറുപ്പക്കാരനുമായി എന്തൊരു വ്യത്യാസം! ആ ചെറുപ്പക്കാരൻ നോക്കൂ, അവൻ മരിച്ചപ്പോൾ അവനെ താങ്ങാനായി ആരുമുണ്ടായിരുന്നില്ല. അവൻ അന്ധകാരത്തിനടിയിലേക്ക് മുങ്ങി, നരകത്തിലേക്ക് താണു. അവനിപ്പോൾ അവിടെയാണ്. അവിടെ പിന്നെ മോശ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, അവൻ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, അവനൊരു നായകനെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനെ ശരിയായി നയിച്ചു. അവന്റെ അപ്പൻ അവനെ ശരിയായി പഠിപ്പിച്ചു. അത് കഴിയുമ്പോൾ, പിന്നീട് അവന് പ്രായമായപ്പോൾ, ഒരു ചെറുപ്പക്കാരനായി തീർന്നപ്പോൾ, അന്ന് അവൻ പറഞ്ഞു, ഞാൻ നിത്യജീവനെ കാണുന്നു. ഞാൻ ഈ ജനങ്ങളോടൊപ്പം പോകുമെങ്കിൽ അവഗണിക്കപ്പെട്ട ജനങ്ങൾ അവരോടൊപ്പം നടക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ ജനങ്ങളാണ്. എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കൊരു രാജാവാകാം, എന്നാൽ ഞാനൊരു രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. മിസ്രായീമിലെ സകല ധനവും എനിക്ക് അവകാശമാക്കാം. എന്തെന്നാൽ ഞാൻ അതിന്റെ അവകാശിയാകാൻ പോകുന്നു. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുന്നതും അതിലും നന്നായി ഇഷ്ടപ്പെടുന്നു. അവൻ തന്റെ ജീവിതത്തിലൂടെ നടക്കുമ്പോഴും അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ പടിയിറങ്ങുമ്പോഴും അവന്റെ കയ്യിൽ പിടിക്കാനായി അവിടെ അവന് അവന്റെ നായകനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ നായകനെ ആവശ്യമില്ലേ? അവന്റെ കൈകളിൽ പിടിക്കാനായി നമുക്ക് എല്ലാവർക്കും ആ നായകൻ ആവശ്യമില്ലേ? നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവൻ തന്റെ മഹാനായ നായകനോടൊപ്പം കാണപ്പെട്ടു. അവൻ അവനെ നയിച്ചു. അവന്റെ ചെറുപ്പത്തിൽ അവൻ അതെടുത്തു. അവൻ ആ തിരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ അതിനാൽ ദൈവം അവനെ പിടിക്കുകയായിരുന്നു. എന്താണ് നിങ്ങൾക്കറിയാമോ? ആ ധനികനായ മനുഷ്യൻ, ആ നിരസിച്ചു കളഞ്ഞ ധനികനായ ചെറുപ്പക്കാരൻ നരകത്തിലായിരുന്നു. നോക്കൂ, ഇപ്പോൾ ഓർത്തിരിക്കൂ, അവന് വിദ്യാഭ്യാസമുണ്ടായിരുന്നു, അവനൊരു മതമുണ്ടായിരുന്നു, അവൻ ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു, അവനൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ യേശുവിനെ നിരസിച്ചു കളഞ്ഞു. കാണുന്നോ, ഈ ചെറുപ്പക്കാരൻ, അവന് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു, അവനൊരു മതവും ഉണ്ടായിരുന്നു, എന്നാൽ അവൻ യേശുവിനെ ആഗ്രഹിച്ചു. നോക്കൂ, ഈ മറ്റേ മനുഷ്യനേക്കാൾ മോശെ വളരെ ധനികനായിരുന്നു. കാരണം ഈ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ കുറച്ച് പണമോ അഥവാ കുറച്ചു കൃഷിയിടങ്ങളോ അതുമല്ല രാഷ്ട്രീയമോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്നാൽ മോശെ സർവ്വഭൂമിയുടെ രാജാവായിരുന്നു. അവൻ അതിനെ എല്ലാറ്റിനെയും മറന്നു കളഞ്ഞു. അതെന്താണ് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? മിസ്രായീം നശിച്ചു കഴിഞ്ഞാലും സകല ധനവും കഴിഞ്ഞുപോയാലും അവിടെ മോശയുണ്ടായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ ശരിയായ കാര്യം തിരഞ്ഞെടുത്തു. കാണുന്നോ, അവനെ നയിക്കേണ്ടുന്ന ശരിയായ കാര്യത്തെ അവൻ തിരഞ്ഞെടുത്തു. വലിയ പിരമിഡുകളൊന്നും അവശേഷിക്കാതെ വരുമ്പോൾ, നിങ്ങൾ മിസ്രായീമിലെ പിരമിഡുകളെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? അണു ബോംബിനാൽ ഈ വരും ദിവസങ്ങളിലൊന്നിൽ അത് പൊടിയാൻ പോകുന്നു. ലോകത്തിന്റെ സകല സമ്പത്തും ജനങ്ങൾ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുറവിളിക്കും. അത് അവരുടെ മാംസത്തെ ദ്രവിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിക്കുകയും കരയുകയും ചെയ്യും. നോക്കൂ, അതവസാനിക്കും. എന്നാൽ തങ്ങളെ നയിക്കാനായി യേശുവിനെ സ്വീകരിച്ചവർ, അവർ ഒരിക്കലും മരിക്കില്ല. അവർക്ക് നിത്യജീവനുണ്ട്. അവർക്ക് ഇവിടെ സ്വാഭാവിക മരണം സംഭവിച്ചാലും യേശു അവരെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് തികച്ചും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കണം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ നിത്യമായി ചെന്ന് എത്തേണ്ട സ്ഥലത്തെ തീരുമാനിക്കും. ഓർക്കൂ, യേശു നാം ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾക്ക് ജീവനെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അനുഗമിക്കുക. നോക്കൂ, നേതൃത്വം, എന്നെ അനുഗമിക്കുക, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. അതുമല്ല, എനിക്ക് തീർച്ചയാണ്, പ്രായമായ നമുക്ക് പോലും നാം ഇതിൽ നിന്നും പുറത്താണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ജീവൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് മതമാണ് ആവശ്യമെങ്കിൽ അതെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിരിക്കുന്നത്, നിങ്ങൾ എന്താണോ സ്വീകരിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഈ കൊച്ചുകുട്ടികൾക്കും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഒരു ക്ഷണമുണ്ട്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, നിത്യജീവൻ ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാം അത് ചെയ്യില്ലേ? ഇപ്പോൾ നിങ്ങൾ പറയും, കൊള്ളാം, അതെ, ഞാൻ വലുതായി എന്റെ തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രായമാകുമ്പോൾ അപ്പോൾ എന്തു ചെയ്യും? എന്റെ കയ്യിൽ എത്ര ധനമുണ്ടെന്ന് ഞാൻ കാര്യമാക്കില്ല. ഞാൻ എത്ര ദരിദ്രനാണെന്നോ എത്ര പേർ എന്നെ നോക്കി ചിരിക്കുമെന്നോ അതല്ല മറ്റെന്തായാലും ഞാൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ധനികനായ ചെറുപ്പക്കാരനെ പോലെ അല്ലാതെ ഞാൻ മോശയുടെ തെരഞ്ഞെടുപ്പ് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ വാസ്തവമായും യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു? ഇവിടെ വെച്ച് തന്നെ നിങ്ങളിൽ എത്ര പേർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? വാസ്തവമായും നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? നിങ്ങൾ എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ ഹൃദയത്തിന് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വലത് കൈ നേരെ ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് തല താഴ്ത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ പിന്നാലെ നിങ്ങൾ പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ യേശുവേ, ഞാൻ എന്റെ ജീവനെ നിനക്ക് പണയം വയ്ക്കുന്നു. ഞാൻ ഈ സന്ദേശം കേട്ടിരിക്കുന്നു. അവിടെ രണ്ട് ചെറുപ്പക്കാർ തങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നടത്തുന്നു.
I do not want to go the way of the rich young ruler. But I do want to go the way
of the rich young ruler. ചെറുപ്പക്കാരൻ ഭരണാധിപന്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ മോശയുടെ വഴിയെ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ഞാനൊരു കുട്ടിയാണ്. പ്രിയ യേശുവേ, എന്നെ നിത്യജീവങ്കിലേക്ക് നയിക്കണമേ. ആമേൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലകളെ വണക്കുക. പ്രിയ യേശുവേ, ഒരു നാൾ ഇവിടെ ഭൂമിയിൽ നിന്റെ തീർത്ഥാടന സമയത്ത് ഇന്ന് ഞാൻ ഉച്ചകഴിഞ്ഞ് നേരത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ചെറിയ കുട്ടികളെ അവർ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അവൻ ഇന്ന് രാവിലെ നേരത്തും പ്രസംഗിച്ചു. അവൻ പ്രസംഗിച്ചും ഇതും അതും പിന്നെ മറ്റേതും മാത്രമല്ല, അവൻ വളരെ ക്ഷീണിതനുമാണ്. അവനെ ശല്യപ്പെടുത്തരുത്. എന്നാൽ യേശുവേ, നീ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. കർത്താവായ ദൈവമേ, ഇവിടെയുള്ള ഈ ചെറിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സ്വീകരിക്കണമേ. ഈ നീതിയുടെ പാഠശാലയിൽ ഇവിടെ ഞങ്ങളുടെ സഹോദരൻ വനാന്തരത്തിന്റെ ഒരു വശത്തേക്ക് വന്നിട്ട് ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും തങ്ങളെ തന്നെ വേറിട്ട് നിന്നോട് മാത്രം ചേർന്ന് നടക്കാൻ ആശിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങളെ ഇവിടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ അവരുടെ കൊച്ചുകുട്ടികൾ അവരുടെ അപ്പന്റെയും അമ്മയുടെയും ജീവിതം ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഉദാഹരണമായിട്ട് അവിടെയായിരിക്കുന്നു. ഓ പ്രിയ ദൈവമേ, ഭൂമിയുടെയും സ്വർഗത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പാദങ്ങളെ നയിക്കണമേ. അവരുടെ പാതയിൽ ഒരു ഇടർച്ചക്കല്ലാകാതിരിപ്പാൻ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ യാതൊന്നും ചെയ്യാതിരിപ്പാൻ സഹായിക്കണമേ കർത്താവേ. കാരണം അതിങ്ങനെ പറയുന്നു, എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവന് ഏറെ നന്നു. ഈ ചെറിയ ഓരോ പ്രാണന്റെയും ആ മഹാനായ ദൂതൻ, രക്ഷകർത്താവായ ദൂതനായ നീ പറയുന്നു, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. അവരുടെ ചെറിയ കണ്ണുകൾ വളരെ നന്നായി തുറന്നുവച്ചു ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന് ചോദ്യങ്ങൾക്കുത്തരം പറയുകയും എങ്ങനെയാണ് രണ്ട് ചെറുപ്പക്കാർ അവരവരുടെ തിരഞ്ഞെടുപ്പുകൾ എടുത്തതെന്ന് ബൈബിളിലെ ചെറിയ കഥകൾ കേട്ട് അവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഓ യഹോവയായ ദൈവമേ, അവരെ നയിക്കണമേ, അവരെ സംരക്ഷിക്കണമേ. അപ്പനും അമ്മയും ടീച്ചർമാരും അവരുടെ പഠനം അവസാനിപ്പിക്കുമ്പോൾ അവർ ഈ മഹാൻ നായകനായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഇടവരട്ടെ. അവരുടെ ചെറിയ എളിയ കുഞ്ഞു പ്രാർത്ഥന നിന്റെ അടുക്കലെത്തുമ്പോൾ നീ മോശയെ നയിച്ചതുപോലെ അവരെ നിത്യജീവങ്കിലേക്ക് നയിക്കണമേ. നിന്റെ കിരീടത്തിലെ മുത്തുകളായ ട്രോഫികളെ പോലെ നിന്റെ ദാസനായി കർത്താവെ ഞാൻ അവരെ നിനക്ക് തരുന്നു. ഈ ഭൂമിയിൽ നിന്റെ മഹത്വത്തിനായി കർത്താവെ അവരെ ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. കൊച്ചുകുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കതിനെ വളരെ നന്നായി അനുഭവപ്പെടുന്നില്ലേ? യേശു നിങ്ങളെ നയിക്കാനും വഴികാട്ടാനും പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? കൊച്ചു ആൺകുട്ടികളായ നിങ്ങളെ മോശയെയും മിരിയാമനെയും പോലെ പ്രവാചകനും പ്രവാചകിയുമാക്കി യേശു മെനയാൻ പോവുകയാണ്. അവൻ നിങ്ങളിൽ നിന്നും മഹാന്മാരായ മനുഷ്യരെ ഉളവാക്കും. ഇപ്പോൾ പ്രായമായ നാം അവനെ സ്വീകരിച്ചിരിക്കുന്നു. തുടർന്നും അവൻ നമ്മയും കൂടെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എന്റെ കാലുകൾക്ക് വഴികാട്ടി എന്റെ കൈപിടിച്ചുകൊണ്ട് അവൻ എന്നെ മുന്നോട്ട് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാണുന്നോ, ഞാൻ നദിക്കരയിലേക്ക് വരുമ്പോഴും ഞാൻ അവന്റെ കൈകളിൽ പിടിച്ചുകൊള്ളാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. നാം അത് ചെയ്യുന്നില്ലേ? പ്രിയ യേശുവേ, ഞങ്ങളെയും കൂടെ നയിക്കണമേ പിതാവേ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകാൻ പോകുകയാണ്. എനിക്ക് ട്യൂസണിലേക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് കടന്നു വരുന്ന യോഗങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട്. ദൈവമേ, ഈ കൂട്ടം ജനങ്ങളെയും സഹോദരൻ ലിയോയെയും സഹോദരൻ ജനയെയും മറ്റെല്ലാ സഹയാത്രികരെയും നിന്റെ കൈകളിൽ ഞാൻ തരുന്നു. നീ അവരെ അനുഗ്രഹിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ എല്ലാ കൃത്യങ്ങളെയും പുറത്ത് അവരുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കണമേ. അവരെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ആക്കി വെച്ച് ക്ഷീണിച്ചിരിക്കുന്നവരെ, എന്തെങ്കിലും വിഷമതകൾ ഉള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണമേ. ചില നേരങ്ങളിൽ സാത്താൻ കടന്നു വന്ന് അവരെ നിരുത്സാഹപ്പെടുത്തും. എന്നാൽ ഓർക്കുക, നിങ്ങളും അതേ കാര്യത്തിലൂടെ കടന്നുപോയിരുന്നു. നിരുത്സാഹം ഈ ഭൂമിയിലെ ജനങ്ങൾ മറക്കുന്നു. ചില നേരത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധത്തിലുള്ളവർ പോലും നമ്മെ മറന്നുകളയുന്നു. എന്നാൽ നാം തെരഞ്ഞെടുത്ത ഒരുവൻ അവിടെയുണ്ട്. അവൻ ഒരിക്കലും നിങ്ങളെ മറക്കുകയില്ല, വിട്ടുപോകുകയോ ഇല്ല. നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. ഭൂമിയിൽ വെച്ച് അങ്ങയെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായി ഇനിയും അനേക തവണ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോൾ ആ മഹത്തായ ദിവസം, ഈ ലോകം അവസാനിച്ച് സമയം മുഴുവനും നിത്യതയിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളെ ആ മഹത്തായ രാജ്യത്ത് ഇവിടത്തേതിനു ശേഷം എന്നേക്കുമായി പൊട്ടിപ്പോകാത്ത കുടുംബങ്ങളായി കൂടിച്ചേരാൻ അനുവദിക്കണമേ. ഇത് അനുവദിക്കണമേ കർത്താവേ. അതുവരെയും ഇപ്പോഴും സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ജോലി ചെയ്യട്ടെ, ഞങ്ങളുടെ പരമാവധി പണിയെടുക്കട്ടെ. ഇതെല്ലാം ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവന്റെ പ്രബോധനത്തിന് വഴികാട്ടി നിങ്ങളെ പിന്താങ്ങട്ടെ. അവന്റെ കൈത്തണ്ടുകൾ നിങ്ങളെ സുരക്ഷിതമായി പിടിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുവോളം ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുവോളം യേശുവൻ പാദത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുവോളം നാം വീണ്ടും കണ്ടുമുട്ടുവോളം നാം വീണ്ടും കണ്ടുമുട്ടുവോളം ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.